السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، آمين يا رب العالمين. സത്യവിശ്വാസികളെ, ഇന്ന് നമ്മൾ പറയുന്ന വിഷയം സിഫാത്തു അഹ്ലിൽ യഖീൻ, യഖീൻ ഉള്ളവരുടെ അഥവാ ഈമാനിൽ ദൃഢത കൈവരിച്ചവർക്കുണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ഉണ്ടാകുന്ന ചില വിശേഷണങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ എന്താണ് യഖീൻ എന്ന് പറഞ്ഞാൽ? യഖീൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന് ദൃഢത എന്നെല്ലാം പറയും. എന്താണ് യഖീൻ? അതിന്റെ സ്ഥാനം എത്രയാണ് ദീനിൽ? അത് നമുക്ക് എത്രത്തോളം ഉണ്ടാവണം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളെ പറ്റി പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാര്യമാണ്, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതിഹും യൂഖിനൂൻ. മുഅ്മിനീങ്ങൾ അവർക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുകയും അതുപോലെ തന്നെ ആ വിശ്വസിക്കേണ്ട കാര്യങ്ങളിലെല്ലാം യഖീൻ ഉള്ളവരായിരിക്കും. അവരാണ് നേർമാർഗം സിദ്ധിച്ചവർ. അപ്പൊ എന്താണ് യഖീൻ എന്നുള്ളതിന് ഇമാം സഅദി റഹ്മഹുല്ലാ അദ്ദേഹം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, അൽ ഇൽമു താമു അല്ലദി ലൈസ ഫീഹി അദ്നാ ശക്ക്. ഏറ്റവും ചെറിയ ഒരു അംശം പോലും സംശയമില്ലാതെ, ശക്കില്ലാതെ പൂർണമായിട്ടുള്ള ഇൽമിനാണ് യഖീൻ എന്ന് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഈമാനിൽ, നമ്മുടെ വിശ്വാസത്തിൽ ഏറ്റവും നേടിയെടുക്കേണ്ട സ്ഥാനമാണ് യഖീൻ എന്നുള്ളത്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, ഇസ്ലാമിന്റെ ഹൃദയവും സത്യവും എന്നുള്ളത് ഈമാനാണ്, ഈമാനിന്റെ ഹൃദയവും സത്യവും എന്നുള്ളത് യഖീനാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അൽ യഖീനു മിനൽ ഈമാൻ ബിമൻസിലത്തിർ റൂഹി മിനൽ ജസദ്. ഒരു ശരീരത്തിൽ റൂഹിന് എത്ര സ്ഥാനമുണ്ടോ ആ സ്ഥാനം പോലെയാണ് ഈമാനിൽ യഖീനിലുള്ള സ്ഥാനം. ഈമാനിൽ യഖീനിലുള്ള സ്ഥാനം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ശക്തമായി നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിലെ ദൃഢത എന്നുള്ളത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ അയ്യുഹൻ നാസ് ان الناس لم يعتوا في الدنيا خيرا من اليقين والمعافى. ഒരു ജനങ്ങളെ വിളിച്ച് പറയാണ്, ഒരാളും ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നേടുന്നില്ല യഖീനിനേക്കാളും ആഫിയത്തിനേക്കാളും ഖൈറായ മറ്റൊന്നും നേടുന്നില്ല. യഖീൻ എന്ന് പറഞ്ഞാൽ ദൃഢത, ആഫിയത്ത് എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യം, ഹൃദയത്തിനും ശരീരത്തിനും നല്ല ആരോഗ്യം. എന്നിട്ട് പറഞ്ഞു, ഫസലൂഹുമല്ലാ, ആ രണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം, യഖീനും ആഫിയത്തും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം. ഇബ്നു ഖയ്യിം റഹിമഹുള്ള വിശദീകരിക്കുന്നില്ല, ലാ യതിമ്മു സലാഹുൽ അബ്ദി ഫിദ്ദാരൈൻ ഇല്ലാ ബിൽ യഖീൻ വൽ ആഫിയ. ഒരടിമയുടെയും നന്മ പൂർണ്ണമാവൂല ദുനിയാ ഈ രണ്ട് ലോകത്ത്, ഈ ലോകത്തും യഖീൻ കൊണ്ടും ആഫിയത്ത് കൊണ്ടും അല്ലാതെ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫൽ യഖീൻ യദ്ഫഉ അൻഹു ഉഖൂബാത്തിൽ ആഖിറ വൽ ആഫിയത്തു തദ്ഫഉ അൻഹു അംറാദ് ദുനിയാ മിൻ ഖൽബിഹി വബദനി. യഖീൻ എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്തെ ഉഖൂബാത്തുകൾ, ശിക്ഷകളിൽ നിന്ന് ഒരടിമയെ കാത്തുരക്ഷിക്കും, ബുദ്ധിമുട്ടുകളിൽ നിന്ന്. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ കൽബിനും ശരീരത്തിനും ഉണ്ടാക്കുന്ന അസുഖങ്ങളിൽ നിന്ന് ഒരടിമയെ സംരക്ഷിക്കും. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വിശ്വാസത്തിൽ എത്രത്തോളം നമ്മൾക്ക് ദൃഢത കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്, എത്രത്തോളം യഖീൻ നമ്മുടെ വിശ്വാസത്തിൽ നമുക്കുണ്ട്, തൗഹീദിലാവട്ടെ, ഈമാനിലാവട്ടെ, അങ്ങനെയുള്ള ഓരോ വിഷയത്തിലും നമ്മൾ എപ്പോഴും ചോദിക്കേണ്ട, അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യമാണ് യഖീൻ എന്നുള്ളത്. ആ യഖീൻ നേടിയെടുക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒരു അടിമയുടെ ഇൽമ് അവന് യഖീൻ നേടിയെടുക്കാൻ സഹായകമാകും. ഹുസ്നു തവക്കുൽ, ഏറ്റവും നല്ല തവക്കുൽ അവന് ദൃഢത കൈവരിക്കാൻ സഹായകമാവും. വലിയവ അള്ളാഹുവിന്റെ വിധിയിലുള്ള തൃപ്തികൾ അവന് യക്കൈൻ കൈവരിക്കാൻ സഹായിക്കും. വത്തസ്ലീം, അള്ളാഹുവിന് കീഴൊതുങ്ങൽ, അതുപോലെ അള്ളാഹുമായിട്ട് ഹൃദയത്തെ ബന്ധിപ്പിക്കൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യക്കൈൻ നേടിയെടുക്കാൻ കാരണമാകുന്ന കാര്യങ്ങൾ. പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളിലൂടെ ഈ ഈമാനിലുള്ള ദൃഢത നമുക്ക് കൈവരിക്കാൻ സാധിക്കും. ഈ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് തദബ്ബുറുൽ ഖുർആനാണ്. ഖുർആനിലെ ആയത്തുകളുടെ ഉറ്റ ആലോചിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ ദൃഢത കൈവരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹു തആലയുടെ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ചുറ്റും അതുപോലെ നമ്മുടെ നഫ്സിലുമുള്ള അള്ളാഹു തആലയുടെ സൃഷ്ടിപരമായ ദൃഷ്ടാന്തങ്ങളിൽ ഉറ്റാലോചിക്കുന്നതിലൂടെ ഒരുത്തിന് യക്കീൻ കൈവരിക്കാൻ സാധിക്കും. മൂന്നാമത് അവന്റെ ഇൽമനുസരിച്ച് അമല് ചെയ്യുന്നതിലൂടെ അവന് യക്കീൻ കൈവരിക്കാൻ സാധിക്കും. മൂന്ന് കാര്യങ്ങളിലൂടെ, ഒന്ന് വിശുദ്ധ ഖുർആനിന്റെ ആ വചനങ്ങളുടെ ഉറ്റാലോചിക്കുമ്പോൾ, രണ്ട് അള്ളാഹു തആല നമ്മുടെ ഭൂമിയിലും നമ്മുടെ ശരീരത്തിലും വെച്ചിട്ടുള്ള ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഉറ്റാലോചിക്കുമ്പോൾ, മൂന്നാമത്തെ നമ്മൾക്ക് കിട്ടുന്ന ഇൽമനുസരിച്ച് അമല് ചെയ്യുമ്പോൾ, കിട്ടുന്ന അൽമനുസരിച്ച് അമല് ചെയ്തില്ലെങ്കിൽ യക്കീൻ ളഅഫായി പോകും, അല്ലെങ്കിൽ യക്കീൻ തന്നെ ഇല്ലാത്ത അവസ്ഥ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സഹാബാക്കളൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ, ആ സഹാബാക്കൾ പിരിഞ്ഞു പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. വളരെ ദൈർഘ്യമേറിയ ഒരു പ്രാർത്ഥനയാണ്, നമ്മളെല്ലാവരും ഹിഫ്ളാക്കേണ്ട ഒരു പ്രാർത്ഥന കൂടിയാണ്, വളരെ മഹത്തരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ദുആയുടെ ഒരു ഭാഗത്ത് നമുക്ക് കാണാം. അതിന്റെ തുടക്കം ഇങ്ങനെയാണ്: അല്ലാഹുമ്മ അഖ്സിം ലനാ മിൻ ഖശ്യതിക് മാ തഹൂലു ബിഹി ബൈനനാ വബൈന മആസിക് ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون علينا وسائب الدنيا. اليقينുമായി ബന്ധപ്പെട്ട ഭാഗം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. അല്ലാഹുവിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ومن اليقين, ഞങ്ങൾക്ക് യഖീൻ നൽകണം, ദൃഢത നൽകണം. അതുകൊണ്ട് എന്താ ഗുണം? ما تهون علينا مصائب الدنيا, ദുനിയാവിന്റെ എന്തൊക്കെ മുസീബത്തുകളുണ്ടോ, എന്തൊക്കെ ഞങ്ങളെ ബാധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അതിനെയെല്ലാം ഒന്നുമല്ലാതാക്കുന്ന, അതിനെയെല്ലാം ലഘുവാക്കി കളയുന്ന യഖീനിനെ ഏ അല്ലാഹ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഓരോ സദസ്സ് പിരിയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മുടെ വിഷയം യക്കീനുള്ളവരുടെ ലക്ഷണങ്ങളാണ്. അതിനു മുമ്പ് ഒരു ആമുഖമായിട്ട് എന്താണ് യക്കീൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ചില വിഷയങ്ങളാണിത്. ചുരുക്കത്തിൽ ഈമാനിലുണ്ടാവുന്ന ദൃഢത അതൊരുപാട് ദരജകളിലൂടെയുണ്ട്, ഒരുപാട് ഘട്ടങ്ങളിലൂടെയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കാൻ നമുക്ക് ഇറക്കി തന്ന അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ, അഥവാ അള്ളാഹുവിന്റെ സംസാരം. അല്ലാത്തതെല്ലാം ഈ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിയാണ്. ഈ വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കുന്നിടത്ത് ആളുകൾ വ്യത്യസ്തരായിരിക്കും, അതിന്റെ ആയത്തുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്നിടത്ത്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള വിശദീകരിക്കുന്നത് ഖുർആൻ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ള നിലക്ക് അദ്ദേഹം വിശദീകരിക്കുന്നതാണ്. രണ്ടു തരത്തിൽ ആളുകളുണ്ടാവും: ഒന്ന്, ജീവനുള്ള നല്ല സലീമായ നല്ല ഹൃദയമുള്ള ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ ഓതുമ്പോൾ അതിനെക്കുറിച്ച് ഹൃദയം കൊണ്ട് ഓതാൻ സാധിക്കും. ഹൃദയം കൊണ്ട് ആ ആയത്തുകൾ വായിക്കാനും അതിന്റെ ആശയങ്ങൾ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളാനും സാധിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് ഉൾക്കൊള്ളാനും മനസ്സിലാവാനും സാധിക്കും. എന്നാൽ എല്ലാ ആളുകൾക്കും, ഭൂരിപക്ഷം ആളുകൾക്കും അത്ര നല്ല ജീവനുള്ള സലീമായ ഒരു ഹൃദയം ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെയുള്ളവർക്ക്, അങ്ങനെ നല്ല ഹൃദയമല്ലാത്തവർക്ക് മൂന്നാമതൊരു ഷാഹിദ് അവിടെ ആവശ്യം വരും. ആ ഷാഹിദ് പറഞ്ഞാൽ ആ പറയുന്ന ആളുടെ സത്യസന്ധത കൊണ്ട് ഒരു കാര്യം വിശ്വസിക്കാൻ പറ്റും. അതായത് നമ്മളോട് ഒരാൾ കാര്യം പറയുമ്പോൾ അയാൾ നമുക്ക് വിശ്വാസമാണ്, ആ വ്യക്തിയെ നമുക്ക് വിശ്വാസമാണ്, ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത് വിശ്വസിക്കുക. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനിലെ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളുന്നവരുണ്ടാവും. ഈ രണ്ടു കൂട്ട ആളുകൾ ഉണ്ടാവും. ഒന്നാമത്തെ വിഭാഗം ആളുകൾ, അവർ ഖുർആനിന്റെ ആയത്തുകളെ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് നോക്കുകയും ആ ഹൃദയം കൊണ്ട് വായിക്കുകയും ചെയ്യുന്നവർ എഹ്സാനിന്റെ ദർജയിലാണ്. രണ്ടാമത്തെ ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച ഈമാനിന്റെ ദർജയിലാണ് രണ്ടാമത്തെ കൂട്ടം. ഒന്നാമത്തെ ആളുകൾ വീണ്ടും വീണ്ടും ദർജകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അവര് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുന്നതനുസരിച്ച്. അവിടെയാണ് യഖീനിന് മൂന്ന് ദർജകൾ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തരുന്ന മൂന്ന് ദർജകൾ യഖീനിനുണ്ട്. ഒന്ന് മറ്റൊന്നിനേക്കാൾ ഉന്നതമായിട്ടുള്ളത്. ഒന്നാമത്തേത് ഇൽമുൽ യഖീനാണ്, അറിവ് കൊണ്ടുണ്ടാവുന്ന ദൃഢത. ഒരു കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് അറിവുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശ്വാസം ഉറക്കുന്നതിനാണ് ഇൽമുൽ യഖീൻ എന്ന് പറയാം. ഉദാഹരണത്തിന്, ഒരാൾ തീ എന്നുള്ള വസ്തുവിനെ കണ്ടിട്ടില്ല, അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, ആരോ ഒരാൾ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാണ് തീ ഉണ്ടാവുക, അതിന്റെ നിറം ഇങ്ങനെയാണ്, തൊട്ടാൽ പൊള്ളും, അതിങ്ങനെ കരിച്ചു കളയും, അങ്ങനെ പറഞ്ഞു. അപ്പൊ അയാൾക്ക് എന്താണ് ഉണ്ടാവുന്നത്? ആ വസ്തുവിനെ കുറിച്ചുള്ള ഇൽമുൽ യഖീനാണ്. നമുക്ക് എല്ലാവർക്കും പരലോകത്തെ സ്വർഗത്തെയും നരകത്തെയും സംബന്ധിച്ചുള്ളത് പോലെ. രണ്ടാമത്തെ ദരജ എന്ന് പറഞ്ഞാൽ ഐനുൽ യഖീനാണ്. സൂറത്തു തക്കാസൂറിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഓരോന്നും പറഞ്ഞിരുന്നുണ്ട്, കല്ലാലൗ തഅലമൂന ഇൽമുൽ യഖീൻ. അതിനുശേഷം സുമ്മ ലതറവുന്നഹ ഐനുൽ യഖീൻ, കണ്ണുകൊണ്ട് കാണുന്നത്. ഒരാള് ആ നേരത്തെ പറഞ്ഞ ഉദാഹരണം വെച്ചാണ് തീ. ഒരാൾ ആ തീനെ കുറിച്ച് കേട്ടറിവുണ്ട്, ആ തീനെ അയാൾ കാണുകയാണ്, അയാൾ ദൂരെ ഇരുന്നിട്ട് പറഞ്ഞതുപോലെ ആ തീനെ കാണുമ്പോ, അത് കരിച്ചു കളയുന്ന കാണുമ്പോ അയാൾക്ക് എന്തായി? കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടാവുന്ന ദൃഢതയാണ് ഐനുൽ യഖീൻ എന്ന് പറയുന്നത്. അതായത് നാളെ പരലോകത്ത് നരകാവകാശികളും സ്വർഗാവകാശികളും നരകത്തെയും സ്വർഗത്തെയും കാണുമ്പോൾ ഉണ്ടാവുന്ന ദൃഢത. മൂന്നാമത്തേത് ഹഖുൽ യഖീൻ ആണ്. സൂറത്തുൽ ഹാഖയിലും സൂറത്തുൽ വാഖയിലും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, അത് അനുഭവിച്ചറിയുന്ന പൂർണമായ ദൃഢതയാണ്. ഒരാൾ ആ തീയിന്റെ പോയി ആ തീയിലേക്ക് തട്ടുമ്പോ, അല്ലെങ്കിൽ ഈ തീനെ തൊടുമ്പോ, അതായത് അയാളുടെ കൈ പൊള്ളുമ്പോ, അല്ലെങ്കിൽ നാളെ പരലോകത്ത് സ്വർഗാവകാശികൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോ, സ്വർഗത്തിന്റെ അനുഭൂതികൾ അനുഭവിക്കുമ്പോ, നരകാവകാശികൾ നരകത്തിലേക്ക് കടക്കുമ്പോ, അപ്പുണ്ടാവുന്ന യഖീനാണ് ഹഖുൽ യഖീൻ. അപ്പൊ നാം നേരത്തെ പറഞ്ഞ എഹ്സാനിന്റെ ദർജയിലുള്ള ആളുകൾ, വിശുദ്ധ ഖുർആൻ അവരുടെ ഹൃദയം കൊണ്ട് നോക്കി മനസ്സിലാക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് ഐനുൽ യഖീൻ രണ്ട് ദർജകളായിട്ടുണ്ട്. ഒന്ന്, ഐനുൽ യഖീന് കൽബ് കൊണ്ടുണ്ടാവും, ദുനിയാവിലുണ്ടാവും. രണ്ട്, ഐനുൽ യഖീൻ പരലോകത്തുണ്ടാവും. ഒന്ന്, പരലോകത്ത് കാണുമ്പോ, എന്നാൽ ഹൃദയം കൊണ്ട് ഉറ്റാലോചിക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ വെച്ച് തന്നെ ബസീറത്ത് കൊണ്ട്, ഹൃദയത്തിന്റെ ഉൾക്കാഴ്ച കൊണ്ട് പരലോകത്തിന്റെ വിഷയങ്ങൾ കാണാൻ സാധിക്കും. പരലോകത്തിന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർ കാണുന്നത് പോലെ അവർക്ക് ദൃഢത ഉണ്ടാവും, കാണുന്നത് പോലെ ദൃഢത ഉണ്ടാവും, അവര് ദർജകൾ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഐനുൽ യഖീന് കൽബുകൊണ്ട് കാണുന്നതുണ്ടാവും, കണ്ണുകൊണ്ട് നാളെ പരലോകത്ത് കാണുന്നതുണ്ടാവും. ഇങ്ങനെ ദൃഢതയുടെ ഓരോ ഇനങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമുക്കപ്പോൾ നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയിലും പരലോകത്തിലും ഗൈബിയായിട്ടുള്ള എന്തൊക്കെ വിഷയങ്ങളുണ്ടോ, അതിലെല്ലാത്തിലും ഈമാനികമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അതിലൊക്കെ ദൃഢമായ യഖീൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇൽമുൽ യഖീൻ നേടണം, ഐനുൽ യഖീൻ നേടണം, ഹഖുൽ യഖീൻ അത് സാക്ഷാത്കരിക്കലാവണം. അങ്ങനെ യഖീൻ നേടുന്ന ആളുകൾ, ദൃഢത നേടുന്ന ആളുകൾ മറ്റുള്ള സാധാരണക്കാരെ പോലെയാവില്ല, അവർക്ക് വ്യത്യസ്തമായിരിക്കും. അവരുടെ വാക്കുകളും പ്രവർത്തികളും എല്ലാം മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായിരിക്കും, സാധാരണക്കാരെ പോലെ ആവില്ല. ഉദാഹരണത്തിന്, സാധാരണ പൊതുജനങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങൾ ഉറബാക്കളാണ്, അപരിചിതരാണ്. മുസ്ലിമീങ്ങളിൽ നിന്ന് മുഅ്മിനീങ്ങൾ അപരിചിതരാണ്, ഉറബാക്കളാണ്. മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങൾ, മുഅ്മിനീങ്ങളിൽ ഇൽമുള്ളവര് ഉറബാക്കളാണ്, അതിൽ തന്നെ യഖീൻ ഉള്ളവര് ഉറബാക്കളാണ്. ഓരോന്നിൽ നിന്നും ഓരോരുത്തർ അപരിചിതരായിരിക്കും. അങ്ങനെ എഹ്സാൻ വരെ ഓരോ ആളുകൾ ഉണ്ടാവും, അവരുടെ വിശ്വാസത്തിന്റെ ശക്തി അനുസരിച്ച്. ഇവിടെ യഖീൻ കൈവരിച്ചവരാണെങ്കിൽ, യഖീൻ കൈവരിച്ചവരാണെങ്കിൽ അവർക്കുണ്ടാകുന്ന ചില പ്രത്യേകതകൾ, ചില വിശേഷണങ്ങൾ, അതാണ് നാം ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ യഖീൻ കൈവരിച്ച ആളുകൾ നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇല്ല എങ്കിൽ അതിനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഖുർആനിലെ ഉറ്റാലോചിക്കുക, അങ്ങനെ ഓരോ കാര്യങ്ങളുടെയും അതുണ്ടാക്കിയെടുത്ത് ഐനുൽ യഖീൻ കണ്ണുകൊണ്ട് ദുനിയാവിൽ ജീവിക്കുമ്പോ, അവരുടെ ശരീരം ദുനിയാവിലാണെങ്കിലും കൽബുകൊണ്ട് പരലോകത്ത് ജീവിക്കുന്ന അവസ്ഥ, അവരോരോ അവസ്ഥയിലും ഓരോന്ന് പരലോകത്തിന്റെ ഒരു കാര്യം കേൾക്കുമ്പോ അവർ കാണുന്നത് പോലെ ദൃഢത ഉണ്ടാവുന്ന അവസ്ഥ, അതാണ് നമ്മൾ ഓരോരുത്തരും ഉണ്ടാവുന്നത്. അത്രയധികം ശക്തമായ ദൃഢത നമുക്ക് ഓരോരുത്തർക്കും ഈമാനിൽ ആവശ്യമാണ്, അല്ലെങ്കിൽ അത് ചോർന്നു പോയിക്കൊണ്ടേയിരിക്കും, ഈമാൻ ദുർബലമായിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ലക്ഷണങ്ങളിൽ ഒന്നാമത്തേതാണ് യഖീനുള്ളവരുടെ ഒന്നാമത്തെ ലക്ഷണമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നേരത്തെ നമ്മൾ ഓതി ആയത്ത് വെച്ച് തന്നെ അന്നഹും ഹുമുൽ ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വാസമുള്ളവർ. അടിസ്ഥാനമായിട്ടുണ്ടാവുന്ന ഒരു ഗുണമാണ് യഖീൻ ഉള്ളവർക്ക് അദൃശ്യമായ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്സലാത വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതിഹും യൂഖിനൂൻ ഉലൈക അലാ ഹുദൻ മിൻ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നമ്മൾ അടുത്ത ഓതിയായിട്ടാണ് നേർമാർഗം സിദ്ധിച്ച യഖീൻ ഉള്ളവർ അതായിരിക്കണം നമ്മൾ. ഏതൊരു വിഷയത്തിലും എന്താണോ നമുക്ക് പരലോകവുമായി ബന്ധപ്പെട്ട അറിവ് ലഭിച്ചിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഉണ്ടായിരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സഹാബാക്കൾക്കും റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്ത ആ സഹാബാക്കൾക്ക് അതുപോലെയായിരുന്നു പരലോക വിഷയത്തിലെ ദൃഢത. അതിനൊരു ഉദാഹരണമാണ് നമുക്കൊരു സംഭവം ചരിത്രത്തിൽ കാണാം. ബദ്രയുദ്ധത്തിന്റെ സമയത്ത് ബദ്രയുദ്ധത്തിൽ മുശ്രിക്കുകൾ വരുന്ന ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുശ്രിക്കുകൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് വന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് പറയുകയാണ്, ഖൂമു ഇലാ ജന്നതിൻ അർളുഹസ് സമാവാത്തു വൽ അർ, ആകാശഭൂമികളേക്കാൾ വിശാലമായ ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് നിന്നോളിയും, യുദ്ധത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിക്കോളി എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഉമൈർ ഇബ്നുൽ ഹുമാമിൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലുള്ളാ, ഏ അല്ലാഹുവിന്റെ റസൂലേ, ജന്നതുൻ അർളുഹസ് സമാവാത്തു വൽ അർ, ആകാശഭൂമികളേക്കാൾ വിശാലമായ സ്വർഗമോ, ആകാശഭൂമികളേക്കാൾ വിശാലമായ സ്വർഗമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നഅം, അതെ. അപ്പോ സഹാബി പറഞ്ഞു ബഹ് ബഹ്, പെട്ടെന്ന് പെട്ടെന്ന് ധൃതിപ്പെടുക എന്നുള്ള രീതിക്ക് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ യഹ്മിലുക അലാ ഖൗലിക ബഹ് ബഹ്, നീ എന്താ ഈ ബഹ് ബഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താ നീ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ലാ വല്ലാഹി, അല്ലാഹുവാണ് യാ റസൂലുള്ളാഹ്, ഇല്ലാ റജാഅ അൻ അകൂന മിൻ അഹ്ലിഹാ, ഞാൻ ഉദ്ദേശിച്ചത് അതിന്റെ ആ കൂട്ടത്തിലാവാനുള്ള ആഗ്രഹം, ഞാൻ ആ കൂട്ടത്തിലാവാനുള്ള ആഗ്രഹമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ പ്രതീക്ഷയാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നക മിൻ അഹ്ലിഹാ, നീ എന്നാൽ ആ കൂട്ടത്തിലെ പെട്ടതാണ്, നീ എന്നാൽ ആ സ്വർഗത്തിന്റെ അവകാശികളിൽ പെട്ടതാണെന്ന് പറഞ്ഞു. അപ്പോ സഹാബി പറഞ്ഞു, ആ സഹാബി ഫഖറജ തമറാതി മിൻ ഖർനി ഫജഅല യാകുലു മിൻഹുന്ന, അദ്ദേഹം ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സഹാബി അത് കണ്ടിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നിട്ട് പറയാണ്, ലഇൻ അന ഹൈതു ഹത്ത ആകുല തമറാതി ഹാദിഹി ഇന്നഹാ ലഹയാതുൻ തൊയിലതുൻ, ഞാൻ ഈ ഈത്തപ്പഴം കഴിക്കുന്ന സമയം കൂടി ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ദീർഘമായൊരു ജീവിതകാലമാണ്, കുറെ സമയമാണത്. എന്നിട്ട് അദ്ദേഹം ആ ഈത്തപ്പഴം എന്ത് ചെയ്തു, ഫറമ, അത് കളഞ്ഞിട്ട് ബിമാക്കാന മഹൂമിനെത്തം, അദ്ദേഹം ആ ഈത്തപ്പഴം അവിടെ കഴിക്കുന്ന സമയം കൂടി ഇവിടെ നിന്നാൽ അതിന്റെ ജീവിതം കുറെ ദൈർഘ്യമാവും പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് യുദ്ധത്തിനിറങ്ങിയിട്ട് അവിടെ യുദ്ധത്തിന് മരണപ്പെടുകയാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ വാക്ക പറഞ്ഞു, ഖൂമു ഇലാ ജന്നതിൻ അർളുഹസ് സമാവാത്തു വൽ അർ, ആകാശഭൂമികളേക്കാൾ വിശാലമായ ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റോളിയും. അങ്ങനെ പറയുമ്പോ ആ സ്വഹാബിക്ക് ഉണ്ടാവുന്ന വിശ്വാസം ആലോചിച്ച് നോക്കി നമുക്ക് ഓരോരുത്തർക്കും, നമ്മൾ ഓരോരുത്തരും നമ്മൾ പാപങ്ങൾ ചെയ്യുന്നതും അല്ലെങ്കിൽ നമുക്ക് മറ്റു പല ചിന്തകളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും ഒക്കെ ഉണ്ടാവുന്നത് എന്താണ് നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽ വന്നത്, വമിനൽ യഖൈനി മാ തുഹവ്വിനു അലൈനാ മുസായിബദ് ദുനിയാ, ദുനിയാവിന്റെ മുസീബത്തുകള് ഒന്നും ലഘുവാക്കി തരുന്ന, ഒന്നുമല്ലാതാക്കി തരുന്ന യഖീൻ. നമ്മളെന്തെങ്കിലും ദുനിയാവിന്റെ വിഷയത്തിൽ നമുക്ക് ടെൻഷനോ ബുദ്ധിമുട്ടോ മാനസിക സമ്മർദ്ദമോ ഉണ്ടെങ്കിൽ നമ്മുടെ ഈമാനിലുള്ള യഖീനിന്റെ ദുർബലതയാണത്. ഇവിടെ ആ സ്വഹാബി ആ സ്വർഗത്തെ പറ്റി കേൾക്കുമ്പോഴേക്കും അത് കാണുന്നത് പോലെ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആ വിശ്വാസത്തിലെ ദൃഢത, അതാണ് ഗൈബിയായതിലുള്ള യഖീൻ എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്ന ഗൈബിയായ കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ഈ സ്വർഗത്തെയും നരകത്തെയും ഓരോന്നിനെയും ആ രീതിയിൽ തന്നെ നമ്മൾ യക്കയിനുള്ളവരായിരിക്കണം, ദൃഢമായ വിശ്വാസമുള്ളവരായിരിക്കണം. ഒന്നാമത്തെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണാം. രണ്ടാമത്തേത്, പിന്നെ ഞാൻ കുറച്ച് വേഗം പറഞ്ഞുകൊണ്ട് ഒരുപാട് വിശദീകരിക്കാതെ, രണ്ടാമത്തേത് അന്നഹും ഹുമുൽ ലദീന യുഖിനൂന ബിഅന്ന റിസ്ഖ ബിയദില്ലാഹി വഹ്ദഹ, അവര് ദൃഢമായി യക്കീനുള്ളവരായിരിക്കും, അവരുടെ റിസ്ക്, അവരുടെ ഉപജീവനം, അവരുടെ ഭക്ഷണമാവട്ടെ എന്തൊക്കെ കാര്യങ്ങളാവട്ടെ ആ കാര്യങ്ങളൊക്കെ ബിയദില്ല, അത് അള്ളാഹുവിന്റെ കയ്യിലുള്ളതാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നവരായിരിക്കും അവർ. അതിലൊരു സംശയം അവർക്ക് ഉണ്ടാവൂല. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വഫിൽ അർളി ആയാതുൽ ലിൽ മൂഖിനീൻ, ഭൂമിയിൽ ദൃഢതയുള്ളവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, അവരവരുടെ ശരീരത്തിലേക്ക് തന്നെ അവർ നോക്കുന്നില്ലേ, അതിലൊരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. വഫി സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട റിസ്ഖ് ഉപജീവനം അത് ആകാശത്താണ്, അള്ളാഹുവിന്റെ അടുക്കലാണ്. പല തഫ്സീറുകൾ പല രീതിയിൽ കാണാം, അത് മഴയാണ് എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലാണ്, എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലാണ് ആ കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നുള്ളത്. ഇത് നമ്മുടെ ഹൃദയത്തിൽ ഉറക്കേണ്ടതാണ്. ആ യക്കീനുള്ളവർക്ക്, റിസ്ക് അള്ളാഹുവിന്റെ കയ്യിലാണെന്നുള്ള ബോധ്യമുള്ള ആളുകൾക്ക്, അവർ ചെലവഴിക്കുന്നതിൽ അള്ളാഹുവിന്റെ മാർഗത്തിലാവട്ടെ അല്ലാതെ ആവട്ടെ സദഖ കൊടുക്കുന്നത്, ധനം കുറഞ്ഞു പോകുമെന്നോ അല്ലെങ്കിൽ റിസ്ക് കുറഞ്ഞു പോകുമെന്നോ ദാരിദ്ര്യത്തെ ഭയപ്പെടുകയോ ചെയ്യൂല. കാരണം എന്താ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൃഢത കൈവരിച്ചിട്ടുണ്ടാവും. എന്റെ റിസ്ക് പൂർണ്ണമായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കയ്യിലാണെന്ന് ദൃഢമായ വിശ്വാസം അവനുണ്ടാവും. ഒരു സലഫുകളിൽ നിന്നൊരു ചരിത്രം സീറ അലാമുൻ നബിലായി നമുക്ക് കാണാം. ഹദീസിന്റെ വിഷയത്തിലൊക്കെ ഫിഖത്തായിട്ടുള്ള ഫഖീഹും മുഹദ്ദിസുമായിട്ടുള്ള ഹൈവത്ത് ഇബ്നു ശുറൈഹത്ത് തജീബി, ഹൈവത്ത് ഇബ്നു ശുറൈഹ് റഹ്മഹുല്ലാ, അദ്ദേഹത്തിന്റെ ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം വളരെ ജാഹിദായിട്ടുള്ള, വളരെ ഹദീസിൽ നല്ല ഫിഖത്തായിട്ടുള്ള ഒരു സലഫുകളിൽപ്പെട്ടതാണ്. അദ്ദേഹത്തിന് ഓരോ വർഷവും 60 ദീനാറോളം ഒരു പിന്നെ ഒരു പിന്നെ ഇതായിട്ട് എന്താ അതായിട്ട് പിന്നെ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ഓഫറായിട്ടൊക്കെ അദ്ദേഹത്തിന് 60 ദീനാറ് നൽകാറുണ്ട്. അദ്ദേഹം ആ 60 ദീനാറ് കിട്ടുന്ന ആ സ്ഥലത്ത് തന്നെ അത് മൊത്തം സ്വതൊക്കെ കൊടുത്ത് ചെലവഴിച്ചിട്ടേ അവിടുന്ന് പോരുള്ളൂ. അദ്ദേഹത്തിന് ലഭിക്കുന്ന 60 ദീനാറ് അദ്ദേഹം അവിടെ തന്നെ ചെലവഴിച്ചിട്ടാണ് അവിടുന്ന് പോരുള്ളൂ. അങ്ങനെ അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കാണുകയാണ് തഹ്ത ഫിറാഷ്, അദ്ദേഹത്തിന്റെ കിടക്കുന്ന സ്ഥലത്തിന്റെ കിടക്കയുടെ അടിയിൽ 60 ദീനാറ് കാണാണ്. അദ്ദേഹത്തിന്റെ കിടക്കയുടെ അടിയിൽ 60 ദീനാറ് കാണാൻ. ഇത് അദ്ദേഹത്തിന്റെ ഇബ്നു അമ്മിന്റെ അടുത്ത്, അദ്ദേഹത്തിന്റെ പുതിയ സഹോദരന്റെ മകന്റെ അടുത്ത്, നമ്മളൊക്കെ പറയുന്ന മാമന്റെ മോന്റെ അടുത്ത് ഇത് പറഞ്ഞു. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, അയാളും കൊണ്ടുപോയിട്ട് 60 ദീനാറ് സദഖ കൊടുത്തിട്ട് അതുപോലെ തിരിച്ച് വീട്ടിലൊന്നു നോക്കി, അവിടെ ഒന്നും കാണാനില്ല, അവിടെ ഒന്നും കാണാനില്ല. എന്നിട്ട് ഈ ഹൈവത്തിന്റെ അടുത്ത് വന്ന് പറയാണ് റഹ്മഹുല്ലാ, അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് പറയാണ് നീ ചെയ്തപോലെ ഞാനും ചെയ്തു, എന്റെ ഒന്നും കണ്ടില്ല, എന്റെ ഒന്നും ഉണ്ടായില്ല, എന്താ അങ്ങനെ ഉണ്ടാവായിരുന്നു. അപ്പൊ ഹൈവത്ത് റഹ്മഹുല്ലാ പറയാണ് ഞാൻ എന്റെ റബ്ബിന്റെ മേലെയുള്ള ദൃഢതയുടെ മേലെയാണ് ഞാൻ അത് ചെയ്തത്, എന്റെ റബ്ബിന്റെ മേലെയുള്ള യക്കീന്റെ മേലെയാണ് ചെയ്തത്. നീ അതിന്റെ പിന്നെ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന്, അതിന്റെ ഒരു നെറ്റീജ ഉണ്ടാവണം, അതിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കിട്ടണമെന്നുള്ള അടിസ്ഥാനത്തിലാണ് നീ ചെയ്തത്. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ചിന്തിക്കുമ്പോ നമ്മൾക്കൊന്നും ആലോചിക്കാനേ പറ്റാത്ത കാര്യമാണ്. നമ്മളൊന്നും നമ്മുടെ ദുർബലതയാണ്, നമ്മളൊന്നും ചിന്തിച്ച എത്തന്നെ ചെയ്യാത്ത കാര്യമാണ്. അത്രത്തോളം യക്കീനിന്റെ ശക്തിയുള്ള ആളുകൾ ഉണ്ടായിരുന്നു, ജീവിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാം പല സലഫുകളുടെ ചരിത്രത്തിലെ പല വിഷയങ്ങളിൽ. ഒരാൾ സ്വതക്ക് കൊടുക്കുമ്പോൾ അയാളുടെ യക്കീൻ എത്രത്തോളം ഉണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളും. നമ്മുടെ യക്കീന്റെ ദുർബല, നമ്മൾ ഇൽമുൽ യക്കീൻ തന്നെ പൂർണ്ണമായിട്ടില്ല, അറിവ് ലഭിച്ചിട്ട് തന്നെ യക്കീൻ ഉണ്ടാക്കുന്നതിൽ പൂർണ്ണമായിട്ടില്ല, എന്നിട്ടല്ലേ ഐനിൽ യക്കീൻ ഉണ്ടാവുക. അതിൽ തന്നെ നമുക്ക് ദുർബലമായ അവസ്ഥ ആയതുകൊണ്ടാണ് ഇതൊക്കെ വെറും എന്തൊക്കെയോ ഒരു കെട്ടുകഥകളായിട്ട് പല കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നല്ല തവക്കുലും നല്ല യക്കീനും ഉണ്ടാവലാണ്. നല്ല തവക്കുലും നല്ല യക്കീനും ഉണ്ടാവലാണ്. ഒരിക്കൽ സലഫുകളിൽപ്പെട്ട ഹുദൈഫത്തുൽ മറൈശി വ സുലൈമാനുൽ ഖവാസ് വ യൂസുഫ്, അങ്ങനെ കുറച്ചാളുകൾ ഇരുന്നിട്ട് അവര് ഫക്കറും ഹിനയും ദാരിദ്ര്യവും സമ്പത്തും തമ്മിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ കുറച്ചാളുകള് സുലൈമാൻ ഖവാസ് റഹിമുള്ള ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ കുറച്ചാളുകള് പിന്നെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അവന് നല്ലൊരു വീട് ഉണ്ടാവലാണ്, അവന് നല്ല വസ്ത്രം ഉണ്ടാവലാണ്, നല്ലൊരു മൃഗം ഉണ്ടാവലാണ്, ആ നിലക്കൊക്കെ പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു പിന്നെ ഒരു ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മറ്റൊരാളോടും ആവശ്യങ്ങൾ ചോദിക്കേണ്ട അവസ്ഥയില്ലാത്ത, അങ്ങനെ പലതും പറഞ്ഞു. അങ്ങനെ സുലൈമാൻ അൽ ഖവാസ് റഹിമഹുള്ളയോട് ചോദിച്ചു, എന്താ നിങ്ങളൊന്നും പറയാത്ത, ഏ അബ അയ്യൂബ് നിങ്ങളെന്താ ഒന്നും പറയാത്ത, എന്താ ഇത്? അപ്പോ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോ അദ്ദേഹം കരഞ്ഞിട്ട് പറയുന്നു, ഞാൻ കാണുന്നു ഏറ്റവും വലിയ ഗിന, ഏറ്റവും വലിയ സമ്പത്ത് ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞാൽ അത് തവക്കുലാണ്, തവക്കുലിനെ മനസ്സിലാക്കലാണ്, അതുപോലെ തന്നെ യക്കീനാണ്, അതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ള നിലക്ക് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം അതാണ് ഏറ്റവും വലിയ ഒരാൾക്ക് ഉണ്ടാകുന്ന ഐശ്വര്യം എന്നുള്ളത്. കാരണം അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് പേടിയോ ടെൻഷനോ ഇല്ല. ഇവിടെ അവൻ പറഞ്ഞ വിഷയം അള്ളാഹു സുബ്ഹാനഹു വതആല, അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഒരു ജീവിയും ഭൂമിയിലില്ല അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ റിസ്ഖിനെ ഏറ്റെടുക്കാതെ. അതുകൊണ്ട് തന്നെ യക്കീനുള്ള ഒരുത്തൻ അവന്റെ റിസ്ഖിൽ ഭയപ്പെടൂല. ഇതിന്റെ അർത്ഥം ജോലി ചെയ്യണ്ട എന്നുള്ളതൊന്നുമല്ല, അത് വേറെ വിഷയമാണ്. യഖീനും തവക്കുൽ എന്ന് പറഞ്ഞാൽ കൽബുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവന് അതിലൊരു ഒരു എന്താണെന്ന് പറയാ ഒരു പിന്നെ ഒരു ഷെക്ക് ഉണ്ടാവൂല. അവൻ പൂർണ്ണമായും അള്ളാഹുല് തവക്കൽ ചെയ്യുന്ന ആളായിരിക്കും, പൂർണ്ണമായി അള്ളാഹുല് തവക്കൽ ചെയ്യുന്ന ആളായിരിക്കും. അവന്റെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി പൂർണ്ണമായും അള്ളാഹുവിൽ നിന്നാണ് എന്റെ റിസ്ക് എന്നുള്ള ബോധം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിന്റെ ആശയത്തിൽ നമുക്ക് കാണാം, ഒരാൾ മരണത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്, മരണം വരണ്ടാച്ചിട്ട് ഒളിച്ചോടും. പക്ഷെ അയാൾ എന്ത് ചെയ്യും? മരണം പിടികൂടും. അതുപോലെ നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ റിസ്കിൽ നിന്ന് ഒളിച്ചോടുകയാണ്, അപ്പോഴെന്തുണ്ടാവും? ആ മരണം പിടികൂടുന്നത് പോലെ നിങ്ങളുടെ റിസ്ക് നിങ്ങൾ പിടികൂടും. നിങ്ങൾക്ക് വിധിച്ച റിസ്ക് എന്താണോ അത് പിടികൂടും. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരാളെയും, ഒരു യഖീൻ കൈവരിച്ചവൻ തന്റെ റിസ്കിൽ മറ്റൊരാളെ സ്തുതിക്കൂല, മറ്റൊരാളുടെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥ ഉണ്ടാവൂല. അവന് അവന്റെ ദൃഢമായ വിശ്വാസം, അവന് ചെയ്യേണ്ട കാര്യങ്ങൾ, അവന്റെ പ്രവർത്തനങ്ങൾ എന്താണോ, അള്ളാഹു തആല അവനെ ഏൽപ്പിച്ച ജോലി എന്താണോ അതവൻ ചെയ്യും. ബാക്കി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കയ്യിലാണ്, ആ ദൃഢത ഉണ്ടായിരിക്കും. അവർക്ക് ഒരു സംശയം ഉണ്ടാവില്ല റിസ്കിന്റെ വിഷയത്തിൽ. ദൃഢമായ വിഷയം നമ്മൾ ആലോചിക്കണം, നമ്മുടെ റിസ്കിൽ എന്തെങ്കിലും കുറവ് വരുമ്പോ നമുക്ക് പേടി വരുന്നുണ്ടോ? നമുക്കൊരു സംശയം, ഒരു ഷെക്ക് വരുന്നുണ്ടോ? അത് നമ്മുടെ യഖീനിന്റെ കുറവാണ്. ഹൈബത്ത് ഈ റഹ്മഹുള്ളയുടെ ഈ സംഭവം നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്, നമ്മൾക്ക് നമ്മുടെ കച്ചവടത്തിൽ അല്ലെങ്കിൽ നാട്ടിലൊരു സാമ്പത്തിക മാന്ദ്യം വരുമ്പോഴേക്കും നമ്മൾ പേടിക്കുകയായി. അപ്പൊ അവര് കിട്ടുന്നത് മൊത്തം സ്വതക്ക് കൊടുക്കുമ്പോ അവരെ യക്കൈന് ഇത് കിട്ടണമെന്നുള്ള നിലക്കല്ല, ഇത് കിട്ടണം നിലക്ക് വേറെ ആൾ ചെയ്തപ്പോ അത് കിട്ടുന്നില്ല. ഒരു വിശ്വാസത്തിന്റെ ശക്തി അവിടെയാണ്, ദൃഢത അവിടെയാണ്, നമ്മൾ മനസ്സിലാക്കുന്ന വേണം. അതാണ് ഇൽമുൽ യഖീനും ഐനുൽ യഖീനും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ ദൃഢത ഉണ്ടാവും ഓരോ വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല. മൂന്നാമത്തേത് അന്നഹും ഹുമുൽ ലദീന ലാ യസീഗൂന അനിൽ ഹഖ് വലാ തതശാബ അലൈഹിമുൽ ഉമൂർ. അവരെ സംബന്ധിച്ചിടത്തോളം ഹഖിൽ നിന്ന് അവർ തെറ്റിപ്പോകൂല, ഹഖിൽ നിന്ന് അവർ തിരിഞ്ഞു പോകൂല, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവാതിരിക്കൂല. കൃത്യമായിട്ട് ഹക്കും ബാത്തിലും ഏതാണെന്ന് യക്കൈനുള്ളവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കി കൊടുക്കും. അവരൊരു തൽബീസിലോ ഹക്കും ബാത്തിലും കൂട്ടിക്കുഴച്ച് അവരൊരു അപകടത്തിലോ പോടില്ല, അവർക്ക് കൃത്യമായി അള്ളാഹു തആല മനസ്സിലാക്കി കൊടുക്കും. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വഖാല അല്ലദീന ലാ യഅലമൂന ലൗലാ യുകല്ലിമൂന അല്ലാഹ് ഔ തഅതീന ആയത്തുൻ കദാലിക ഖാല അല്ലദീന മിൻ ഖബ്ലിഹിം മിസ്ല ഖൗലിഹിം തശാബഹത് ഖുലൂബുഹും قد بينا الآيات لقوم يوقنون. അറിവില്ലാത്ത ആളുകൾ ചോദിക്കുമായിരുന്നു, എന്താ അല്ലാഹ് ഞങ്ങളോട് സംസാരിക്കാത്ത? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത് എന്താ അല്ലാഹ് ഞങ്ങളോട് സംസാരിക്കാത്ത്, അല്ലാഹ് ഞങ്ങൾക്ക് എന്തോ ദൃഷ്ടാന്തം ഇറക്കി തരാത്ത്, എന്താ അങ്ങനെ? അല്ലാഹു തആല പറയാണ്, ഇവരെ മുമ്പുള്ളവർ ഇതുപോലെ തന്നെയായിരുന്നു, ഇവരെ മുമ്പുള്ളവർ ഇതുപോലെ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ ഒരുപോലെ ആയിരിക്കാം, അവർക്ക് മനസ്സിലാവാതെ ആയിരിക്കാം. എന്താ അല്ലാഹു തആല പറയാണ്, قد بينا الآيات لقوم يوقنون. ദൃഢതയുള്ളവർക്ക്, യക്കയുള്ളവർക്ക് ഞാൻ എന്റെ ദൃഷ്ടാന്തങ്ങൾ വ്യക്തമായി ബയാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്, വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. വ്യക്തമായ തെളിവുകളടക്കം ഞാൻ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ഒരുത്തിന് വിശ്വാസത്തിൽ ദൃഢതയുണ്ടെങ്കിൽ അള്ളാഹു തആല അവന് ഹക്ക് മനസ്സിലാക്കി കൊടുക്കും, അല്ലാത്തവന് ഹക്ക് മനസ്സിലാവൂല. അല്ലാത്തവന് ഹക്കും ബാത്തിലും കണ്ട അതിലേതാണ് അവന് ഇതാവും, മുത്തശാബിഹാത്തായി മാറും, ഒന്നും വ്യക്തമായി ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അവന്റെ മുമ്പിൽ കാര്യങ്ങൾ ഉണ്ടാവുക. യഖീൻ ഉണ്ടെങ്കിൽ അള്ളാഹു തആല നമ്മളെ തെറ്റിക്കൂല, അള്ളാഹു തആല നമുക്ക് ഹക്ക് എപ്പോഴും കാണിച്ചു തന്നുകൊണ്ടിരിക്കും. നമ്മൾ എന്തൊക്കെ വിശ്വസിക്കുന്നുണ്ടോ, എന്തൊക്കെ വിശ്വാസ കാര്യങ്ങളുണ്ടോ, അതിൽ ദൃഢമായ വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതാണ് നമുക്ക് ഹക്കിലേക്ക് നയിക്കുന്ന കാര്യം. അതുപോലെ തന്നെ അടുത്ത വിഷയം ഞാൻ ഓരോന്നിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, സ്പീഡ് കൂടുന്നില്ല എന്ന് വിചാരിക്കുന്നു, മനസ്സിലാവുണ്ടല്ലോ. അടുത്തത് അന്നഹും ഹുമുൽ ലദീന യഹ്കുമൂന ശറഅല്ലാഹ് തആല ഫീ ജമീഇ ഉമൂരിഹിം. അവരുടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലെല്ലാ കാര്യത്തിലും അള്ളാഹു തആലയുടെ ശറഹ അനുസരിച്ചായിരിക്കും അവർ വിധിക്കുക. അവരെ ഹുക്മ് പിന്നെ വിധിക്കുന്നത് അള്ളാഹു തആലയുടെ ശറഹ അനുസരിച്ചായിരിക്കും. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ തൗഹീദുള്ളവരാണ്, സലഫിയത്തുള്ളവരാണ്, ഈമാനുള്ളവരാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാൽ അള്ളാഹു തആലയുടെ നിയമങ്ങൾ അനുസരിക്കേണ്ട ചില മേഖല വരുമ്പോ പലരും തെറ്റിപ്പോകാറുണ്ട്. എന്ത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വിഷയങ്ങൾ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത് തൊലാഖിന്റെ വിഷയം. നമ്മുടെ എല്ലാ കുടുംബജീവിതത്തിലും നമ്മുടെ ഓരോരുത്തരും വ്യക്തി ജീവിതത്തിൽ തൊലാഖ് പോലെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ ഹുക്കുമകൾക്ക് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരവസ്ഥ സാധാരണ കാണും. കാരണം നമ്മൾക്ക് അവിടെ മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക, എന്നാൽ തൊലാഖുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ വിശുദ്ധ ഖുർആനിലൂടെയും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ തന്നെ ധാരാളമായിട്ട് പിന്നെ അതിന്റെ നിയമവ്യവസ്ഥകൾ പറയുന്നുണ്ട്. ആ നിയമവ്യവസ്ഥകൾ ഓരോ ഘട്ടവും പാലിക്കാൻ ചിലപ്പോൾ നമ്മുടെ മനസ്സ് തയ്യാറായിക്കൊള്ളണമെന്നില്ല. കാരണം നമ്മൾ അത്ര മാനസികമായിട്ടുള്ള ഒരു വിഷമത്തിലും അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും. അവിടെ ചിലപ്പോൾ അള്ളാഹിന്റെ വിധിക്ക് അപ്പുറത്തായിരിക്കും നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പലരും കണ്ടുവരാറുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് ഉണ്ടാവാൻ പാടില്ല, അത് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഇത്ര കാലം പിന്നെ തൊലാക്ക് ചെല്ലുകയാണെങ്കിൽ ഇത്ര കാലം നമ്മൾ ചെലവിന് കൊടുക്കണം, ഇത്ര കാലം അങ്ങനെയാക്കണം, ഇത്ര കാലം ഇതാക്കണം എന്നുള്ള കൃത്യമായ കണക്കുകളൊക്കെ പാലിച്ച് ആ വിധി അനുസരിക്കുക എന്നുള്ളത് യഖീനുള്ളവർക്ക് മാത്രം കഴിയുന്ന എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ ശരഅ നടപ്പിലാക്കുക എന്നുള്ളത് യഖീനുള്ളവർക്ക് നാളെ പരലോകത്തിൽ ദൃഢതയുള്ളവർക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. അല്ലാത്തവർക്ക് അത് കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയാണ്, അഫഹുക്കുമാൽ ജാഹിലിയ يبغون ومن احسن من الله حكما لقوم يوقنون അവര് അല്ലാഹു തആല ചോദിക്കാനാണ് ജഹാലത്തിന്റെ ജാഹിലിയത്തിന്റെ വിധി തന്നെയാണ് എപ്പോഴും തേടുന്നത്. എന്നാൽ യഖീനുള്ളവർ ദൃഢതയുള്ളവർ അല്ലാഹു തആലയുടെ ശറഅ അനുസരിച്ചാണ് വിധിക്കുകയുള്ളൂ. ഏത് കാര്യത്തിലും അല്ലാഹു തആലയുടെ ശറഅ അനുസരിച്ചേ വിധിക്കുകയുള്ളൂ. നമ്മൾ പലപ്പോഴും ചിന്തിക്കണം, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ നമ്മൾ പരിശോധിച്ചാൽ കാണാം അല്ലാഹു തആല വിധി നിയമങ്ങൾ കുറെ ഇങ്ങനെ പറയും. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിധിയുടെ നിയമങ്ങൾ ഇങ്ങനെ പറയും. തൊലാക്കാണെങ്കിലും അല്ലെങ്കിൽ അനന്തരാവകാശമാണെങ്കിലും അങ്ങനെയൊക്കെ പറയും. അവസാനം അല്ലാഹു തആല പറയും എന്താ അറിയോ? അല്ലാഹു തആലയെ പരിചയപ്പെടുത്തുന്ന ആയത്തിന്റെ ഒരു ശൈലിയാണ് ഖുർആനിൽ. അവസാനം അല്ലാഹു തആല ഇസ്മു കൊണ്ടോ സിഫത്ത് കൊണ്ടോ അല്ലാഹുവിനെ പരിചയപ്പെടുത്തും. അല്ലാഹു തആല അവിടെ പറയുക അല്ലാഹു തആല കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നുള്ള നിലക്കായിരിക്കും. അള്ളാഹുവിന്റെ വിധികൾ പറഞ്ഞിട്ട് ആയത്ത് അവസാനിക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, അല്ലാഹു തആല കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നുള്ള രീതിയിൽ അല്ലാഹു തആലയെ ഭയപ്പെടുത്തി പറയുന്നുണ്ടോ? അതേസമയത്ത് പാപം ചെയ്യുന്നവരെടുത്തോ, പാപം ചെയ്യുന്ന ആളുകളോട് അല്ലാഹു തആല പറയുന്നത് അറിയോ? ഇന്നല്ലാഹ ഗഫൂർ റഹീം. അല്ലാഹു തആല ഗഫൂറും റഹീമുമാണ്. രണ്ടും വലിയ വ്യത്യാസമുണ്ട്. പാപം ചെയ്യുന്ന അള്ളാഹ പറയും നിങ്ങൾ എന്റെ അടുത്തേക്ക് വാ, ഞാൻ പുറത്തുതരാം. വിധി പറഞ്ഞിട്ടോ അത് നടപ്പിലാക്കാൻ അള്ളാഹ കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് പറയും. വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ വിചാരിക്കുന്നത് മനുഷ്യരുടെ സാധാരണഗതിയിലുള്ള ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ പാപം മാത്രമേ ചെയ്യുന്ന അല്ല, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നിടത്ത്, നമ്മൾ പ്രത്യേക ശറ അനുസരിക്കുന്നിടത്ത്, ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങൾ എടുത്തു നോക്കി, നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലും ഇതുപോലെയുള്ള അനന്തരാവകാശ നിയമങ്ങൾ, അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, തൊലാഖുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ആ നിയമങ്ങളൊക്കെ പരിശോധിക്കുന്നിടത്ത് നമ്മൾ നോക്കി വയ്ക്കും. അള്ളാഹുവിന്റെ വിധി പാലിക്കുന്നിടത്ത് പലപ്പോഴും പലർക്കും വിള്ളൽ വരുന്നതാണ്. അത് യഖീനിന്റെ കുറവാണ്. പരലോകമുണ്ടെന്നും അവിടെ ഞാനിത് അള്ളാഹുവിനോട് കണക്ക് പറയുന്നതിന്റെ ദൃഢതയുടെ കുറവ് കാരണമാണ് അത് സംഭവിക്കുന്നത്. യഖീനുള്ളവർ അള്ളാഹുവിന്റെ ഹുക്മ അനുസരിച്ച് എല്ലാ അവസ്ഥയിലും വിധിക്കുന്നവരായിരിക്കും. അടുത്തത് അന്നഹും ഹുമുൽ ലദീന യുഅ്മിനൂന ബിൽ ഖുർആനിൽ കരീം. അവർ ഖുർആനിൽ വിശ്വസിക്കുന്ന ആളുകളായിരിക്കും. ഖുർആനിൽ വിശ്വസിക്കുന്ന ആളുകൾ, ഇത് നേരത്തെ പറഞ്ഞതിന്റെ അതേ ആശയമാണ്, പക്ഷെ വിശുദ്ധ ഖുർആൻ മാത്രം പ്രത്യേകമായിട്ട് പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വജഅൽനാ മിൻഹും അഇമ്മത യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനു ബിആയാതിനാ യൂഖിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ, വിശുദ്ധ ഖുർആൻ ആവട്ടെ അല്ലാഹു സുബ്ഹാനഹു വതആല എന്നുള്ള വേദഗ്രന്ഥങ്ങൾ നൽകപ്പെടുന്നവർ, ആ ആളുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുക്കും. ഇമാമിയങ്ങളെ തെരഞ്ഞെടുക്കും. അള്ളാഹു തആല ആരെയാണ് ദീനിന്റെ ഇമാമത്തെ ഏൽപ്പിക്കുക, ദീനിന്റെ ഇമാമാക്കി തെരഞ്ഞെടുക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. യഹ്ദൂന ബി അംരിന, എന്റെ കൽപ്പന അനുസരിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന ഇമാമുകളെ നാം തെരഞ്ഞെടുക്കും. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ലമ്മാ സബറു വകാനു ബിആയാതിനാ യൂഖിനൂൻ. അവർ ക്ഷമയുള്ളവരായിരിക്കും, യഖീനുള്ളവരായിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ഒരു മനുഷ്യനെ ശൈത്താൻ പഴപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ശുബ്ഹത്ത്, രണ്ട് ശഹവത്ത്. ഫിത്നത്ത് ദുനിയ എന്നുള്ള ദുനിയാവിന്റെ ഈ ഹയാത്തിലുള്ള ഫിത്ന എന്ന് പറയുന്ന ഈ രണ്ടെണ്ണമായിരിക്കും. ഒന്ന് ശുബ്ഹത്ത്, രണ്ട് ശഹവത്ത്. ശുബ്ഹത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ അറിവിൽ, അവന്റെ ഈമാനിൽ, ദീനിൽ ഉണ്ടാക്കുന്ന സംശയങ്ങൾക്കാണ് ശുബ്ഹത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഷഹവത്ത്. ഷഹവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അമലിൽ ഉണ്ടാക്കുന്ന അവന്റെ ഇച്ഛകൾക്കാണ് ഷഹവത്ത് എന്ന് പറയുക. ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് ശൈത്താൻ മനുഷ്യനെ പഴിപ്പിക്കുക. ഒന്നാമത്തെ ശുബ്ഹത്ത്. ശുബ്ഹത്ത് ബാധിക്കുക അവന്റെ ഇൽമിനെ ആയിരിക്കും. ഒരുത്തന്റെ ഇൽമിനെയാണ് ശുബ്ഹത്ത് ബാധിക്കുക. ആ അതിനെ ശുബ്ഹത്തിനെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, ശുബ്ഹത്തിനെ നിന്ന് ശൈത്താനിൽ രക്ഷപ്പെടണമെങ്കിൽ ഇൽമിൽ യഖീൻ ഉണ്ടാക്കണം. രണ്ടാമത്തേത് ഷഹവത്താണ്. ഷഹവത്ത് അവനെ ബാധിക്കുക അമലിലായിരിക്കും. ആ ഷഹവത്തിൽ നിന്ന് ശൈത്താനിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവന്റെ അമലിൽ സ്വബറുണ്ടായിരിക്കണം. അതായത് ശുഭഹത്തുനിന്നും ഷഹവത്തുനിന്നും നാം ഓരോരുത്തരും രക്ഷപ്പെടണമെങ്കിൽ ശുഭഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യഖീനുണ്ടായിരിക്കണം, ഷഹവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വബറുണ്ടായിരിക്കണം. ഈ സ്വബറും യഖീനുമുള്ളവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ദീനിന്റെ ഇമാമിയങ്ങളായിട്ട് തെരഞ്ഞെടുക്കുക, ദീനിന്റെ നേതൃത്വം ഏൽപ്പിച്ചു കൊടുക്കുക, ആളുകൾക്ക് മാർഗനിർദ്ദേശം കൊടുക്കേണ്ട ഉത്തരവാദിത്തം അല്ലാഹു തആല ഏൽപ്പിക്കുക. സ്വബറും യഖീനുമുള്ളവരായിരിക്കും, അഥവാ ശുഭഹത്തുനിന്നും ഷഹവത്തുനിന്നും രക്ഷപ്പെടുന്നവരായിരിക്കും. അപ്പൊ യഖീനുള്ളവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലുള്ള വിശ്വാസം ഉറക്കുമ്പോഴാണ് യഖീൻ ഉണ്ടാവുക. ആ യഖീനുള്ളവരേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇമാമത്വം നൽകുക. ഇത് നമ്മൾ ഒരു ഭയങ്കര ആയത്താണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ആയത്ത് ഒരുപാട് ചിന്തിക്കേണ്ട. വജഅൽന മിൻഹും അഇമ്മത യഹ്ദൂന ബിഅംരിന ലമ്മ സബറു വകാനു ബിആയാതിന യൂഖിനൂൻ. ഒരിക്കലും ദീനിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതിന് ഈ രണ്ട് ഗുണം ഉണ്ടാവേണ്ടത്. ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നുണ്ട്, ഈ രണ്ട് ഗുണങ്ങൾ ഉള്ളവനെ ദീനിന്റെ നേതൃത്വം ലഭിക്കേണ്ടത്, കൊടുക്കേണ്ടത് അവനായിരിക്കണം. അവന് അമലിൽ സ്വബറുണ്ടായിരിക്കണം, ഇൽമിൽ യഖീൻ ഉണ്ടായിരിക്കണം. അതാണ് യഖീനുള്ളവരുടെ അടുത്ത ലക്ഷണം എന്ന് പറഞ്ഞാൽ ഖുർആനിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഇമാമത്ത് നൽകുക. അവർക്ക് യഖീനും സ്വബറും ഉണ്ടായിരിക്കും എന്നുള്ളത്. ആറാമത്തേത് അന്നഹും ഹുമുൽ ലദീന ബിആയാതില്ലാ വഇജാസഹു ഫീ കൗനി. അവർ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദൃഷ്ടാന്തങ്ങളിൽ അവര് പിന്നെ നല്ല വിശ്വസിക്കുകയും അതുപോലെ തന്നെ അതിലുള്ള മുഅ്ജിസത്തുകളെ, അതിലുള്ള അത്ഭുതകരമായ കാര്യങ്ങളെ അവർ മനസ്സിലാക്കുകയും ചെയ്യും. നമ്മുടെ ചുറ്റുപാടും എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം ഉറക്കണമെങ്കിൽ ഉണ്ടാവേണ്ട പ്രധാന കാര്യം എന്തറിയോ? അല്ലാഹു തആല രണ്ട് സ്ഥലങ്ങളിലെ ദൃഷ്ടാന്തങ്ങൾ വെച്ചിട്ടുള്ളത് മനുഷ്യന്റെ വിശ്വാസം ഉറക്കാൻ വേണ്ടി അല്ലാഹു തആല നോക്കാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അവന്റെ ആഫാഖ്, അവന്റെ ചുറ്റുമുള്ള ദുനിയാവിലേക്ക്, അവന്റെ ചുറ്റുമുള്ള ദുനിയാവിലേക്ക് ഈ മഴ പെയ്യുന്നതും അതുപോലെ ചെടി മുളക്കുന്നതും മരങ്ങളും സൂര്യനും ചന്ദ്രനും ഭൂമി കറങ്ങുന്നതും എല്ലാം. രണ്ടാമത്തേത് അവന്റെ നഫ്സിലേക്ക്, സ്വന്തം ശരീരത്തിലേക്ക്, അവന്റെ ശരീരത്തിന്റെ ആ അവസ്ഥകളെയും അതിന്റെ പ്രവർത്തനയും കുറിച്ച് ഉറ്റാലോചിക്കണം. ഒരു ക്ലാസ് കേട്ട് പോയതുകൊണ്ടോ ദർസ് കേട്ട് പോയതുകൊണ്ടോ ഒന്നുമല്ല, ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാവും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ അറഫ നഫ്സ ഫഖദ് അറഫ റബ്ബ. ആരാണോ സ്വന്തം നഫ്സിനെ മനസ്സിലാക്കിയത്, നഫ്സിനെ പറ്റി അറിഞ്ഞത്, അവന്റെ ശരീരത്തെ അവനെ പറ്റി അറിഞ്ഞത്, ഫഖദ് അറഫ റബ്ബ, അവനവന്റെ റബ്ബിനെ മനസ്സിലാക്കും, അവനവന്റെ റബ്ബിനെ മനസ്സിലാക്കും. ഈ രണ്ട് കാര്യങ്ങളിൽ നന്നായിട്ട് ഉറ്റാലോചിക്കുന്ന ആളുകളായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഇന്ന ഫി സമാവാതി വൽ അർളി ലആയാതിൽ ലിൽമുഅ്മിനീൻ. ആകാശഭൂമികളിൽ ആയ പിന്നെ മുഅ്മിനീകൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. വഫി ഖൽഖിക്കും വമാ യബുസ്സു മിൻ ദാബത്തിൻ ആയാതുൽ ലിഖൗമി യൂഖിനൂൻ. എല്ലാ സൃഷ്ടികളിലും എല്ലാ ജന്തുക്കളിലും യഖീനുള്ളവർക്ക് അല്ലാഹു തആല ദൃഷ്ടാന്തങ്ങൾ വെച്ചിട്ടുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ വമാ അൻസലല്ലാഹു മിനസ്സമാഇ മിൻ റിസ്ഖിൻ ഫഹിയ ബിഹിൽ അർള ബഅദ മൗതിഹ വതസ്രീഫിർ റിയാഹ് ആയാതുൽ ലിഖൗമി യഖിലൂൻ. അതുപോലെ മഴ പെയ്യുന്നത്, വരണ്ട ഭൂമിയിലേക്ക് മഴ പെയ്ത് അതിന് ജീവൻ നൽകുന്ന അങ്ങനെ ഓരോ കാര്യങ്ങളും യഖീനുള്ളവർക്ക് ദൃഷ്ടാന്തമായിരിക്കും. നമ്മൾ ചിന്തിക്കണം, യഖീനുണ്ടാവാനുള്ള ഏറ്റവും മാർഗം അതാണ്. നന്നായിട്ട് ചിന്തിക്കുക അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രാത്രി ആയിഷ ബീവിയുടെ വീട്ടിലാണ് താമസം. അന്നത്തെ രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ആയിഷ ബീവിയുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ ആയിഷ ബീവി പറഞ്ഞു, റസൂലുള്ളാ, നിങ്ങൾ എന്റെ അടുത്ത് ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, ഭർത്താവാണ്, എന്റെ അടുത്ത് നിങ്ങൾ ഇപ്പൊ ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ നിസ്കരിക്കണത് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ അങ്ങനെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, യാ ആയിഷ, റസൂലുള്ള ചോദിക്കുക, യാ ആയിഷ, എനിക്ക് ഇഷ്ടമല്ലേ ഞാൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്, ഇഷ്ടമല്ലേ? അതെ. അപ്പൊ ആയിഷ, എനിക്കിഷ്ടമാണ്, പക്ഷെ നിങ്ങൾ എന്റെ അടുത്ത് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാമ, അവിടുന്ന് എഴുന്നേറ്റ് വുദു എടുത്ത് സുമ്മഖാമ യുസല്ലി, അവിടുന്ന് എഴുന്നേറ്റ് വീണ് പിന്നെ വുദു എടുത്ത് നമസ്കരിക്കാൻ തുടങ്ങി. അല്ല, നമസ്കാരം തുടർന്ന് റസൂലുള്ള കരയാണ്, കരഞ്ഞ് കരഞ്ഞ് താടിയിലൂടെയും മണ്ണിലേക്ക് മണലിലേക്ക് ആ കണ്ണുനീരൊറ്റുന്ന അവസ്ഥയെത്തി. അങ്ങനെ രാത്രി മൊത്തം നമസ്കാരത്തിൽ കരയാണ്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു സുബ്ഹി ബാങ്കിന് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദാൻ കൊടുക്കാൻ വേണ്ടി മുഅദ്ദിനാണ് വരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയാണ്. അപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, യാ റസൂലുള്ളാ തബിക്കി വഖദ് അഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയണത്? നിങ്ങളുടെ മുൻകഴിഞ്ഞ പാപങ്ങളും വരാൻ പോകുന്ന കള്ള പൊടുത്തുന്നതല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയണത്? അപ്പൊ റസൂലുള്ള ചോദിച്ചു, അഫല അക്കൂന അബദൻ ശക്കൂറ, ഞാന് നന്ദിയുള്ള ഒരു അടിമയാവണ്ടേ? എന്നിട്ട് പറഞ്ഞു, ലഖദ് നസൽതു അലയ്യ ലൈലത്ത ആയാത്ത്, എനിക്ക് ഇന്നലെ രാത്രി കുറച്ച് ആയാത്തുകൾ ഇറങ്ങി, വിശുദ്ധ ഖുർആനിലെ കുറച്ച് ആയത്തുകൾ എനിക്ക് ഇറങ്ങിയിട്ടുണ്ട്. വൈലുൽ ലിമൻ ഖറഹ വലം യതഫക്കർ ഫീഹ, അത് പാരായണം ചെയ്യുകയും അതിൽ ചിന്തിക്കാത്തതിനും നാശം എന്ന് പറഞ്ഞു. അത് പാരായണം ചെയ്യുന്നുണ്ട്, അതിൽ ചിന്തിക്കാത്തവന് നാശം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്തു, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈൽ, സൂറത്തുൽ ആലി ഇംറാനിലെ അവസാനത്തെ അപത്തായത്തുകൾ ഉണ്ടല്ലോ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെല്ലേണ്ട ആയത്തുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ ഉറക്കത്തിന് എണീക്കുമ്പോൾ ഈ ആയത്തുകൾ ഓതുമായിരുന്നു, അവസാനത്തെ ആ പത്തായത്തുകൾ ഓതുമായിരുന്നു. കാരണം അത്രയും ചിന്തിക്കാനുള്ള വചനങ്ങളാണത്, അത്രയും ചിന്തിക്കാൻ. റസൂലുള്ള പറയാണ്, ഇത് പാരായണം ചെയ്തിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാത്തവന് നാശമെന്ന്. ഇഖ്ഖയിൻ ഉണ്ടാവണമെങ്കിൽ അവര് ഇഖ്ഖയിൻ ഉള്ളവർ അവർ എപ്പോഴും ചിന്തയിലായിരിക്കും, എപ്പോഴും അള്ളാഹിന്റെ ഓരോ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കും, അവരെ ശരീരത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കും. സലഫുകൾ പറയുമായിരുന്നു, ശരീരത്തിന്റെ വഫി അംഫുസികും അഫ്ലാ തുബ്സിറൂൻ എന്നുള്ള ആയത്തിന്റെ തഫ്സീറുകളിൽ കാണാം, ശരീരത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതത്തിൽപ്പെട്ടതാണ് ഭക്ഷണവും വെള്ളവും കുടിക്കുന്നത് ഒരു തലത്തൂടെ, പോകുന്നത് രണ്ടു തലത്തൂടെ. ഭക്ഷണം വെള്ളവും നമ്മൾ കുടിക്കുന്ന ഒരു സ്ഥലത്തൂടെ, പോകുന്നതോ രണ്ട് സ്ഥലത്തൂടെ. ആരാ ചെയ്ത്? നമ്മൾ തീരുമാനിച്ചതാ? അല്ലാഹി അല്ല. നമ്മൾ ആലോചിക്കണം, ഓരോന്നിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ യക്കീൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഓരോ വിഷയത്തിലും യക്കീൻ എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം ദുനിയാവ് ഒന്നുമില്ലാതെയും. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ വരുന്നുണ്ടോ? ദൃഢതയുള്ളവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ? അവർക്ക് യക്കീൻ ഇല്ലാത്തവർക്ക് ദുനിയാവ് വളരെ വലുതായിരിക്കും. 60 വർഷം പറയുമ്പോൾ 60 വർഷം ഭയങ്കര വലുതായിരിക്കും ദൃഢതയില്ലാത്തവർക്ക്. യക്കൈനുള്ളവർക്കോ 60 വർഷം 60 സെക്കൻഡിൽ അത്ര പോലും വില ഉണ്ടാവില്ല. 60 വർഷം എന്ന് പറഞ്ഞാൽ, അപ്പൊ അവള് പറഞ്ഞത് യക്കൈനുള്ളവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് വളരെ ലഘുവായി മാറും, എന്നാൽ യക്കൈനില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് ദൈർഘ്യമേറിയതായിട്ടും മാറും. അപ്പൊ അവൻ പറഞ്ഞത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ഉറ്റാലോചിക്കുന്ന ഒരവസ്ഥ, അത് നമ്മുടെ യക്കീൻ ഉണ്ടാക്കും, യക്കീൻ ഉള്ളവരുടെ രക്ഷണവുമാണത്. അടുത്തത് അന്നഹും ഹുമുൽ ലദീന യൂഖിനൂന ബി അന്ന നഫ്അ വദ്ദർ ബിയദില്ലാ, അവർക്ക് ദൃഢമായ വിശ്വാസമുണ്ടായിരിക്കും എന്തെങ്കിലും ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ എനിക്ക് ഉണ്ടാവണമെങ്കിൽ, അവനവൻ ഉണ്ടാവണമെങ്കിൽ അതെല്ലാം അള്ളാഹിന്റെ കയ്യിലുള്ള കാര്യമാണ്, അതെല്ലാം അള്ളാഹുവിന്റെ കയ്യിലുള്ള കാര്യമാണ്, വേറൊന്നിനെയും കുറിച്ചിട്ട് അവർക്കിതില്ല. എനിക്ക് ഗുണവും ദോഷവും ഉണ്ടാകുന്നത് അത് അള്ളാഹുവിന്റെ കയ്യിലുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅയ്യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ വഅയ്യുരിദുക ബിഖൈറിൻ ഫലാ റാദ്ദ ലിഫളിഹി, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദോഷം ബാധിച്ചാൽ അല്ലാഹു അല്ലാതെ മറ്റാരാണ് അത് നിങ്ങൾക്ക് ഒഴിവാക്കാനുള്ളത്? നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു അല്ലാതെ അതാരാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്? എന്താണോ അടിമകൾക്ക് ബാധിക്കേണ്ടത് എന്നുള്ളത് പൂർണ്ണമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലുള്ള തീരുമാനമാണ്. നമ്മൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഒരു മുഅ്മിന്റെ വിശ്വാസമാണത്. എന്ത് നന്മയാവട്ടെ എന്ത് ദോഷമാവട്ടെ പൂർണ്ണമായിട്ട് അള്ളാഹുവിന്റെ കയ്യിലാണ്. കഴിഞ്ഞ ദർസിലൊക്കെ നമ്മൾ പറഞ്ഞൊരു ഹദീസ് ഈ വിഷയത്തിലും ഏറ്റവും ഇസ്ലാമിന്റെ അടിസ്ഥാനമായ കാര്യം പഠിപ്പിക്കുന്ന ഒരു ഹദീസാണത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ആലോചിക്കേണ്ടതെന്നറിയോ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ജനിക്കുന്നത് ഹിജ്റ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുമ്പോൾ എങ്ങനെയാണെങ്കിലും 10 വയസ്സേ ഉണ്ടാവുള്ളൂ. ആർക്ക്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു, 10 വയസ്സിന് താഴെയാണ്. ആ 10 വയസ്സിന് താഴെയുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ ഗുലാം, ഏ മോനെ, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, നിനക്ക് കുറച്ച് വാക്ക് പഠിപ്പിച്ചു തരാം. ഇഹ്ഫളില്ലാഹ യഹ്ഫളക, ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, നീ അള്ളാഹനെ സൂക്ഷിച്ച അള്ളാഹ് നിന്നെയും സൂക്ഷിക്കും. നീ അള്ളാഹനെ സൂക്ഷിച്ച അള്ളാഹനെ നിനക്ക് നിന്റെ മുമ്പിൽ കാണാൻ പറ്റും. നിന്റെ വിഷയങ്ങൾ ഓരോന്നിലും അള്ളാഹുവിന്റെ ഇടപെടലുകൾ നിനക്ക് കാണാൻ പറ്റും. ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം. വഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് സഹായം ചോദിക്കണം. വഅലം അന്നൽ ഉമ്മത ലബിജ്തമഅത് അലാ അയ്യം ഫഊക ബിശൈഇൻ ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹു ലക, നിന്നെ സഹായിക്കാൻ നിനക്ക് എന്തെങ്കിലും നഫ്അ ചെയ്യാൻ, നിനക്കൊരു ഉപകാരം ചെയ്യാൻ ആരൊക്കെ വിചാരിച്ചാലും അള്ളാഹ് വിചാരിച്ചില്ലെങ്കിൽ നടക്കൂല. അതുപോലെ തന്നെ ലം വലൗ ഇജ്തമഅ അലാ അയ്യദുറുക ബിശൈഇൻ ലം യദുറുക ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹു ലക, അള്ളാഹ് ഉദ്ദേശിച്ചില്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചാൽ നിനക്കൊരു ദോഷം ചെയ്യാനും പറ്റൂല. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം, ഇദാ സഅൽത ഫസ്അലില്ല ഇദസ്തഅൻത ഫസ്തഅൻ ബില്ലാ. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളഹാനോട് ചോദിക്കണം, നീ സഹായം ചോദിക്കുകയാണെങ്കിൽ പിന്നെ അള്ളഹാനോട് സഹായം ചോദിക്കുന്ന വിശദീകരണത്തിൽ ഷെയ്ഖ് ഉസൈമി റഹിമഹുള്ള ഒരുപാട് ഇബ്നു തൈമിയ റഹിമഹുള്ള ഒക്കെ പറയുന്ന ഒരു വിഷയമാണ്, ഒരാളോട് നമ്മൾ പോയി പ്രാർത്ഥിക്കാൻ പറയേണ്ട ആവശ്യമില്ല. ഇക്കുവേണ്ടി പ്രാർത്ഥിക്കണം, ഇക്കുവേണ്ടി പ്രാർത്ഥിക്കണം. ചില ആളുകൾ നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുള്ള ഒരു കാര്യമാണ്, അത് ഹറാമായതുകൊണ്ടല്ല, അത് അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ്, പക്ഷേ നമ്മളത് ചെയ്യരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദൃഢതയുള്ള ഒരാളെ ഒരാളെ ഇടപെടുത്തൂല. ഇബ്നുഖൈമുള്ളൊക്കെ ഈ വിഷയം വിശദീകരിച്ച് പറയണ നമ്മൾ അത്ഭുതപ്പെടും. ഒരിക്കലും ഒരു സലഫുകളിൽപ്പെട്ട ഒരു സലഫുകളോട് ഒരാൾ വന്ന് പറഞ്ഞു അയാളുടെ ഒരുപാട് സങ്കടങ്ങൾ പറയാണ്, ഒരുപാട് സങ്കടങ്ങൾ പറയാണ്. അപ്പൊ ഒരാൾ ഒരാളൊരു സങ്കടം പറയാനിട്ടപ്പോ ഒരു സലഫുകളിൽപ്പെട്ട ഒരാൾ വന്ന് പറയാണ്, പിന്നെ പിന്നെ നീ നിനക്ക് നിന്നോട് കാരുണ്യം ചൊരിയുന്നവനെ പറ്റിയുള്ള പരാതി നീ ആരോടാ പറയുന്നത്? നിന്നോട് കാരുണ്യം ചൊരിയാത്തവനെ പറ്റിയിട്ട്. നിന്നോട് നിനക്ക് കാരണം ചെയ്യുന്നത് അള്ളഹാനെ പറ്റി, അള്ളഹാന്റെ റിസ്ക്കും ഇതൊക്കെ തരുന്നത്, അതിന്റെ വിഷമം നീ പറയുന്ന ആരോടാ? നിന്നോട് നിനക്ക് കാരണം ചൊരിയാൻ പറ്റാത്ത ഒരാളോട്. എന്തിനാ അതിന് നിൽക്കുന്നത്? അതിന്റെ ആവശ്യം എന്താ? എന്റെ ആവശ്യമില്ല. ആ വിഷയത്തിലൊക്കെ മൂന്ന് തരങ്ങളായിട്ട് ആളുകളെ പിന്നെ എണ്ണുന്നത് കാണാം ഇബ്നു ഖൈം റഹിമഹുള്ള. അദ്ദേഹം പറയാണ്, ഒന്നാമത്തെ ആളുകള് അള്ളഹാനെ പറ്റിയുള്ള പരാതി അള്ളഹാന്റെ സൃഷ്ടികളോട് പോയി പറയും, അള്ളഹാനെ പറ്റിയുള്ള പരാതി അള്ളഹാന്റെ സൃഷ്ടികളോട് പോയി. രണ്ടാമത്തെ ആള് അള്ളഹാന്റെ സൃഷ്ടികളെ പറ്റിയുള്ള പരാതി അള്ളഹാനോട് പറയും. മൂന്നാമത്തെ ആൾക്കാർ അവന്റെ പരാതി മാത്രം അള്ളഹാനോട് പറയുന്നത്. കുറച്ചുകൂടി വിശദീകരിച്ചു പറഞ്ഞ വിഷയം നമുക്ക് തൗഫീഖ്. ചുരുക്കത്തില് നമുക്ക് അള്ളാഹുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ സൽഫുകളിൽപ്പെട്ട ഒരാളോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, അദ്ദേഹം തിരിച്ചു പറഞ്ഞു നീ അള്ളഹാനുസരിക്കുക, നീ അള്ളഹാനോട് പ്രാർത്ഥിക്കുക, അള്ളഹ എനിക്ക് ഉത്തരം ചെയ്തോളൂ. നീ അള്ളഹാനുസരിക്കുക, നീ അള്ളഹാനോട് പ്രാർത്ഥിക്കുക, അള്ളഹ എനിക്ക് ഉത്തരം ചെയ്തോളൂ. ഒരാളെ ഇടപെടുത്താതെ ഏറ്റവും അള്ള മാത്രം ഡയറക്റ്റ് ആയിട്ട് അള്ളാഹുമായിട്ടൊരു ബന്ധം, തൗഹീദിന്റെ ആ അടിസ്ഥാന കമാലി തൗഹീദ്, അതാണ് ഒരാളോടും ഒന്നിനെ പറ്റി വിഷമം പറയില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകൾ ബൈഅത്ത് ചെയ്യാൻ വന്നപ്പോ കുറച്ചാളുകൾ ബൈഅത്ത് ചെയ്തു പോയി, അതിൽ ആറോ ഒമ്പത് ആളുകളെ പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, എന്നിട്ട് നിങ്ങൾ ബൈഅത്ത് ചെയ്യുന്നില്ലേ ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു പായേനാ ഞങ്ങൾ ബൈഅത്ത് ചെയ്താണല്ലോ. നിങ്ങൾ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ബൈഅത്ത് ചെയ്യണില്ലേ? ഞങ്ങൾ ബൈഅത്ത് ചെയ്താണ് റസൂലെ. വീണ്ടും ചോദിച്ചു, ഒന്നുകൂടിയും ബൈഅത്ത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ബൈഅത്ത് ചെയ്യാൻ തൗഹീദും ഷഹാദത്തും നമസ്കാരവും ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞ കാര്യം എന്തറിയോ? നിങ്ങൾ ഒരു കാര്യവും ഒരാളോടും ചോദിക്കരുത്, ഒരു കാര്യവും ഒരാളോടും ചോദിക്കരുത്. അതിനുശേഷം സ്വഹാബാക്കൾ പറയാണ്, ഒട്ടകത്തിന്റെ മേലെ ഞങ്ങൾ ഇരിക്കുമ്പോ ആ വടി താഴ്ത്തക്ക് വീണ ഞങ്ങൾ ഒരാളോട് എടുത്തുതരാൻ പറയില്ല, അതൊക്കെ നമ്മൾ ഇതൊന്നും ചോദിച്ച് എടുത്തുതരാൻ പറഞ്ഞത് തെറ്റാണോ? ഇല്ല, അനുവദിക്കപ്പെട്ട കാര്യമാണ്. പക്ഷെ നാം പറയുന്നത് യഖീനിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലെത്തുന്നതാണ്. ഇതൊക്കെ നമുക്കൊരു ലക്ഷ്യം വേണം. നമ്മൾ പൂർത്തിയായി എന്ന് എപ്പ വിചാരിച്ചോ അപ്പൊ നമ്മൾ തോറ്റു. ദീന് നമുക്ക് തികഞ്ഞു നമുക്ക് എപ്പ തോന്നിയോ അപ്പൊ നമ്മൾ തീർന്നു. ഇല്ല, വല്ലാഹി ഇല്ല. നമുക്ക് എത്തിച്ചേരേണ്ട എത്തി പിടിക്കേണ്ട ഒരുപാട് സ്ഥാനങ്ങൾ മുകളിൽ ഇനിയും ഉണ്ട് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. അതാണ് യഖീനിന്റെയും പല വിഷയങ്ങളിലെയും ഉന്നതമായ അവസ്ഥ എന്നുള്ളത്. അപ്പൊ ഇതുപോലെ ഉറച്ച വിശ്വാസം നമുക്ക് വേണം. അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ്, നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഒരാൾ ശത്രു വാൾ പിടിച്ചു വെച്ചത് എന്റെ കയ്യിൽ നിന്ന് നിന്നെ ആരാധിക്കുക വെച്ചു. റസൂൽ പറഞ്ഞു, അല്ലാ, അയാളുടെ കയ്യുന്നത് വിഴയാണ്, അയാളുടെ കയ്യുന്നത് വിഴയാണ്, അയാളുടെ റബ്ബാരാ അല്ലാഹുവാണ്. അവന്റെ കയ്യിന്റെ രക്തത്തിന്റെ ആ രക്തത്തിന്റെ ഓരോ കാര്യങ്ങളും അവന്റെ എല്ലിന്റെ എല്ലാ നിയന്ത്രണം അല്ലാന്റെ കയ്യിലാണ്. അതാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ട യഖീൻ. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം ഇതിൽ കാണാം, പിന്നെ റിയാദുസ് സ്വാലിഹീനിലെല്ലാം സബർ എന്നുള്ള അധ്യായത്തിൽ കൊടുത്തിട്ടുള്ള കുട്ടിയുടെ ചരിത്രം, ഒരു രാജാവിന്റെ കീഴിൽ നീണ്ട ഹദീസാണ്, വിശദീകരിക്കുന്നില്ല. ആ രാജാവിന്റെ കീഴിൽ ആ ഒരു കുട്ടീനെ മുഹിദായ തൗഹീദ് പറഞ്ഞ ആ കുട്ടിയെ വധിക്കാൻ വേണ്ടി രാജാവ് സൈന്യത്തിലേക്ക് പർവ്വതത്തിന്റെ മേലേക്ക് അയക്കും. അപ്പൊ ആ കുട്ടി തിരിച്ചു വരും, പറഞ്ഞു അത് തന്നെ കടലിലേക്ക്, കടലിൽ മുക്കി കൊല്ലാൻ വേണ്ടി അയക്കും. ആ കുട്ടി മാത്രം തിരിച്ചു വരും, ബാക്കിയുള്ളവർ പോകും, പിന്നെ കടലിൽ മുങ്ങി പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞാൽ അത് വെച്ചു. അങ്ങനെ അവസാനം ആ കുട്ടി രാജാവിനോട് പറയും, എന്നെ നിങ്ങൾക്ക് വധിക്കണമെങ്കിൽ നിങ്ങൾ ആളുകളെല്ലാം ഒരുമിച്ച് കൂട്ടി എന്നെ ഒരു കുരിശിൽ തറച്ച് അഥവാ കെട്ടിയിട്ടിട്ട് ബിസ്മില്ല എന്ന് പറഞ്ഞ് അമ്പറിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ വധിക്കാം, അല്ല നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റൂല. നെഫും വെറും അള്ളാന്റെ കയ്യിലാണ്. ആ ചെയ്തിട്ടാണ് ആ നാളുകൾ മൊത്തം ഇസ്ലാം സ്വീകരിക്കുന്നു, പിന്നെ ജീവകുണ്ടാരം ഉണ്ടാക്കി കത്തിക്കുന്ന ചരിത്രമൊക്കെ ഉണ്ട്. സമയമല്ല, എന്തായാലും അവിടെ ആ കുട്ടി പറയുന്നത് ബിസ്മില്ല എന്ന് പറഞ്ഞ് റബ്ബുൽ ഉലാം ഈ കുട്ടിയുടെ റബ്ബായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അമ്പ ചെയ്താല് അങ്ങനെ എന്നെ കൊല്ലാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മള് നല്ല യഖീനുള്ളവരായിരിക്കണം. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു കുടിക്കാൻ വേണ്ടി ഒരു സാധനം കൊണ്ടുവരുമ്പോ അതിൽ വിഷമുണ്ട് എന്ന് പറയുമ്പോ അദ്ദേഹം കൊണ്ടുവന്ന് ഞാൻ കുടിച്ചോളാ പറഞ്ഞിട്ട് ബിസ്മില്ല എന്ന് പറഞ്ഞ് കുടിക്കും. ഇതൊക്കെ സഹിയായിട്ട് ഉദ്ധരിക്കപ്പെട്ട ചരിത്രങ്ങളാണ്. അദ്ദേഹത്തിന് ഒരു ലോറുണ്ടാവൂല. ഇമാം ദഹബി റഹിമഹുള്ള പറയുന്നത് വദ്വല്ലാഹി അൽ കറാമ, അത് കറാമത്താണ്, വാദിഹി ശുജാ ധീരതയാണ്. ഒരു തന്റെ വിശ്വാസത്തിൽ ധീരത, നമ്മൾ ബിസ്മില്ലാഹി ഇപ്പൊ വിഷം കുടിക്കണം എന്നല്ലാട്ടോ പറഞ്ഞ്, അങ്ങനെ വിചാരിക്കണ്ട. ഇത് ഞാൻ പറയുന്നത് അവർക്കുണ്ടായിരുന്ന യക്കീനിന്റെ ശക്തിയെ കുറിച്ചിട്ടാണ്. ഇതൊക്കെ നമ്മള് കേട്ടിട്ട് കേൾക്കാതെ പോകുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. നമുക്കറിയാം ഇതൊക്കെ വ്യക്തി ജീവിതത്തിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയേണ്ട. അതാണ് ഞാൻ കഴിഞ്ഞ ദർസിൽ പറഞ്ഞ തഅലീമു തൗഹീദും തർബിയത്തു തൗഹീദും തഹഖീഖു തൗഹീദും തഹഖീഖു കമാലി തൗഹീദും, അപ്പോഴേ പൂർണ്ണമാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തൗഹീദ് തന്നെയാണ്. തഅലീമു തൗഹീദിൽ കിടക്കുന്ന ആളൊക്കെ ഇൻഷാ അള്ളാഹ് ബിഇദ്നില്ല തൗഹീദിലാണ്, സ്വർഗാവകാശികളാണ്, മുസ്ലിമാണ്, മുഅ്മിനാണ്. പക്ഷേ അതിലും ഉന്നതമായ മരണപ്പെട്ട നേരെ സ്വർഗത്തിലേക്ക് പോകുന്ന ഏറ്റവും ഉന്നതമായ ഒരു കൂട്ടമുണ്ട്. നമ്മൾ അതല്ലേ ആഗ്രഹിക്കേണ്ടത്? അതല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? അതാവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ബാക്കി അള്ളാഹു തആലയുടെ കയ്യിലാണ്. അതാണ് തഹ്ഖീഖു കമാലി തൗഹീദ് എന്ന് പറയും. ഉസൂലുൽ മൻഹജു സലഫ് എന്ന് പറയും. ഉസൂലുൽ മൻഹജു സലഫ്, മൻഹജു സലഫിന്റെ ഉസൂലുകളിൽ ഒന്നാമത്തേതാണ് തഹ്ഖീഖു തൗഹീദ് എന്നുള്ളത്. ഇൻഷാഅല്ലാഹ് നമുക്ക് കൂടുതൽ അള്ളാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് കിട്ടട്ടെ. ബാങ്ക് കൊടുത്തുലേ. ഇനി അടുത്തത് യക്കീനുള്ളവർക്കുണ്ടാകുന്ന ഒരു കാര്യമാണ്, അന്നഹും ഹുമുല്ലദീന യൂഖിനൂന ബിൽ ഖവാഇ വൽ ഖദർ. ഈമാനിൽ ദൃഢതയുള്ളവർ അള്ളാഹുവിന്റെ ഖവാഇലും ഖദറിലും ഉറച്ച വിശ്വാസമുള്ളവരായിരിക്കും. ഖവാഉം ഖദറും വളരെ പിന്നെ വിശാലമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതിന് രണ്ടറ്റുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓർമ്മ, അതോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓർമ്മയില്ല, എന്തായാലും സഹാബാക്കൾപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു, ഒരാളുടെ ഈമാൻ പൂർണ്ണമാകുന്നത് അല്ലെങ്കിൽ തൗഹീദ് പൂർണ്ണമാകുന്നത് അവന്റെ ഖളാ ഖദർ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുമ്പോഴാണ്. അതേപോലെ തന്നെ ഒരാൾ ഖളാഇന്റെയും ഖദറിന്റെയും പിന്നാലെ പോകരുത്, അതവനെ നിരീശ്വരവാദത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. അത് യഥാർത്ഥ ഒരു ഇത് ബോധ്യപ്പെടേണ്ട കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്ന അടുത്ത വിഷയം ഖളാ ഖദറാണെന്ന് തോന്നുന്നു ഇവിടെ നടക്കുന്ന ദിവസ്. പക്ഷെ അള്ളാഹ് എന്തായാലും ഖളാ ഖദറിൽ അടിസ്ഥാനപരമായിട്ട് നല്ല ദൃഢതയുള്ളവരായിരിക്കും യക്കീനുള്ളവർ ആ വിഷയത്തിൽ. കാരണം ഖളാ ഖദർ മനസ്സിലാക്കുന്നിടത്ത് നാല് കാര്യങ്ങളാണ് ഖളാ ഖദറിന്റെ അടിസ്ഥാന കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിന്റെ ഇൽമ്. രണ്ട്, അള്ളാഹുവിന്റെ കിതാബത്ത്. മൂന്ന്, അള്ളാഹുവിന്റെ ഇറാദത്ത്. നാല്, അള്ളാഹു തആലയുടെ ഖൽഖ് സൃഷ്ടിക്കുന്നത്. ഈ നാല് ഘട്ടങ്ങളാണ് അള്ളാഹുവിന്റെ ഖളാ ഖദറിനുള്ളത്. ഖളാ ഖദർ മനസ്സിലാവാൻ അല്ലെങ്കിൽ ഒരാൾക്ക് വിശ്വാസം ഉറക്കാൻ ആകെ അവൻ അള്ളാഹുവിന്റെ ഇൽമിലുള്ള വിശ്വാസം ശരിയായ മതി. അള്ളാഹു തആലയുടെ ഇൽമ് എങ്ങനെയാണെന്ന് ഒരുത്തിന് ബോധ്യം വന്നാൽ പിന്നെ അവന് ഖളാഇലും ഖദറിലും ഒരു സംശയം ഉണ്ടാവില്ല, അത്രയധികം ഉറക്കും അവൻ. ഇൽമാണ് അടിസ്ഥാനം. അള്ളാഹു സുബ്ഹാനഹു വതആല തുടക്കവും അവസാനവും ഇല്ലാത്തവനാണ്. നമ്മളൊക്കെ ജനിക്കുന്നു മരിക്കുന്നു അങ്ങനെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എപ്പോഴൊക്കെയുണ്ടോ അപ്പോഴൊക്കെ അള്ളാഹുവിന്റെ ഇൽമ് പൂർണ്ണമാണ്. അതായത് നമ്മൾ ഓരോരുത്തരും നരകത്തിലാണോ സ്വർഗത്തിലാണോ അതല്ല, എന്തൊക്കെ ഉണ്ടോ അള്ളാഹു തആല സമയത്തിനപ്പുറത്താണ്. നാളെ എന്ത്, ഇന്നലെ എന്ത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലക്കില്ല. സമയം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അള്ളാഹു തആലക്ക് സമയവുമായി ബന്ധപ്പെട്ട് യാതൊരു വിഷയമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഇൽമ് പൂർണ്ണമാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വതആലക്കുണ്ട്. രണ്ടാമത്തേത് കിതാബത്താണ്. കതബല്ലാഹു മഖാദീറൽ ഖലായിഖ് ഖബ്ൽ അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർള ബി 50000 സന. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50000 വർഷം മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിൽ എന്തൊക്കെ നടക്കണമോ അതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആദ്യം ഖലമിനെ സൃഷ്ടിച്ച് രേഖപ്പെടുത്തി. ഒന്നല്ലാന്റെ ഇൽമാണ്, അത് കിതാബത്താണ്, അത് എഴുതിവെക്കപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തേത് ആ കാര്യം നടക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഇറാദത്ത് വേണം, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഉദ്ദേശം വേണം, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഉദ്ദേശം ഉണ്ടായിരിക്കണം ആ സമയത്ത് അള്ളാഹു തആല ഉദ്ദേശിക്കണം. നാലാമത്തേത് അള്ളാഹു തആല ഖൽഖ്, ആ കാര്യം നടക്കണം, അള്ളാഹു തആല ആ കാര്യം സൃഷ്ടിക്കണം. ഈ നാല് ഘട്ടത്തിനാണ് ഖളാ ഖദറിനുള്ളത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആലയിലുള്ള അള്ളാഹുവിന്റെ വിധിയിലുള്ള അള്ളാഹുവിന്റെ തീരുമാനങ്ങളിലുള്ള വിശ്വാസം യക്കീനുള്ളവർക്ക് ദൃഢമായിരിക്കും, അതിൽ ശക് ഉണ്ടാവില്ല. അള്ളാഹു തആല പറഞ്ഞു, إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. الله تعالى എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുൻ, അത് എന്താകാൻ പറഞ്ഞാൽ മതി അള്ളാഹു തആലക്ക്.
അതാണ് അള്ളാഹു തആലയെ പിന്നെ ഖലാഖത്തിലുള്ള വിശ്വാസം. അത് യഖീനുള്ളവർക്ക് ദൃഢമായിരിക്കും. അത് പഠിക്കുന്നതിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ. അതിന്റെ പിന്നാലെ കൂടണ്ട എന്നും പലരും പല പണ്ഡിതന്മാരും സഹാബാക്കളൊരു ഉപദേശിക്കാറുണ്ട്. കാരണം അത് മതനിഷേധത്തിലേക്ക് അല്ലെങ്കിൽ നിരീശ്വരവാദത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ്. വ്യക്തമായി പഠിക്കേണ്ട ഒരു കാര്യം, അത് ബോധ്യപ്പെടേണ്ട ഒരു കാര്യം. ഒരുത്തന്റെ ഈമാനിന്റെയും തഖ്വയുടെ അടിസ്ഥാനത്തിൽ ഒരുത്തിന് ബോധ്യപ്പെടുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ ഖലാ ഖദർ എന്നുള്ളത്. ഇൻഷാ അള്ളാഹ് കൂടുതൽ അള്ളാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അടുത്തൊരു വിഷയം, അന്നഹു ഹുമുല്ലദീന യസ്തഅദൂന ലിൽ മൗത് വൽ ഹിസാബ്. അവർ മരണത്തിലെയും അതുപോലെ വിചാരണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തയ്യാറെടുക്കുന്നവരായിരിക്കും. പരലോകത്തിൽ യഖീനുള്ളവരാണ്, നമ്മൾ പറഞ്ഞു യഖീനിന്റെ അടിസ്ഥാനം പരലോകത്തിലുള്ള വിശ്വാസം ഉണ്ടാവുകയാണ്. അവർ ആ മരണത്തിലേക്കും വിചാരണയിലേക്കും എപ്പോഴും തയ്യാറെടുക്കുന്നവരായിരിക്കും, എപ്പോഴും തയ്യാറെടുക്കുന്നവരായിരിക്കും. നമ്മൾ അതുപോലെ ആയിരിക്കണം. നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു, ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഞാൻ മരിക്കുമെന്ന്, ഇന്ന് ഞാൻ മരിച്ചാൽ എന്ന് ചിന്തിച്ച് എത്ര ആളുകളുണ്ടാവും നമ്മളിൽ? ഇന്ന് എന്റെ മരണം ഉണ്ടാകുമെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നവർ? ഏത് നിമിഷവും അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച് ആ സമയത്ത് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണെന്ന് ബോധമുള്ള നാം ഓരോരുത്തരും ആ ഒരു വിശ്വാസത്തിൽ ദൃഢമായി ഉറച്ചു നിൽക്കുന്ന ആളുകളായിരിക്കും. ദൃഢമായി ഉറച്ചിരിക്കുന്ന തല പരലോകത്തിന്റെ വിഷയത്തിൽ അത്ര ദൃഢത. ഒരിക്കൽ സലഫിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞു, ഞാൻ യാഥാർത്ഥ്യമായിട്ട് നരകും സ്വർഗവും കണ്ടു പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ചോദിക്കപ്പെട്ടു, കൈഫ റഅയ്തു ഹഖീഖ, നിങ്ങൾ എങ്ങനെ ശരിക്കും കാണുക, യാഥാർത്ഥ്യം നിങ്ങൾ എങ്ങനെ അത് കാണുക? ഒരാളും കാണില്ലല്ലോ. അപ്പൊ റഅയ്തുഹ ബിഐനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കണ്ടുകൊണ്ട് ഞാൻ കണ്ടു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു, നമുക്ക് അറിയിച്ചു തന്നു. എന്റെ കണ്ണിനെ ഞാൻ വിശ്വസിക്കുന്നിടത്തോളം അതിനേക്കാൾ അറിയാൻ ആരെ കണ്ട് വിശ്വസിക്കുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ദൃഢത, നരകവും സ്വർഗം അത്ര വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. അപ്പോ മരണത്തെയും പരലോകത്തെയും പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആ ഒരവസ്ഥ യഖീനുള്ളവർക്ക് ഉണ്ടാകും. അവർ എപ്പോഴും മരണത്തെ കുറിച്ചുള്ള ചിന്തയിലായിരിക്കും. അതായത് ഇന്നെന്റെ മരണം ഉണ്ടാകും, ദുനിയാവിൽ അവർക്ക് അധികം കാര്യമായ ചിന്തകൾ ഉണ്ടാവില്ല. അതാ ഞാൻ പറഞ്ഞത്, യഖീനിന്റെ അടിസ്ഥാനം തന്നെ ദുനിയാവിനെ നിസ്സാരമാവലാണ്. യഖീൻ എത്രത്തോളം ഉണ്ടാവുന്നു അത്രത്തോളം ദുനിയാവ് നിസ്സാരമായിരിക്കും. അതല്ല എങ്കിൽ നമ്മൾ എന്തെങ്കിലും ദുനിയാവിന്റെ വിഷയത്തിൽ കഴിഞ്ഞ കാലത്തെ കുറിച്ച് സങ്കടപ്പെടുക, വരുന്ന കാലത്തെ കുറിച്ച് പേടിക്കുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ യഖീൻ ഇല്ല. പരലോകവുമായി ബന്ധപ്പെട്ട യഖീന്റെ ദുർബലതയാണ് ദുനിയാവിൽ ടെൻഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നത്. ഒരിക്കലും ദൃഢതയുള്ളവർക്ക് ദുനിയാവിന്റെ എന്ത് വിഷയം നിസ്സാരമായിരിക്കും, അതവരെ അവരെ ബാധിക്കുന്നൊരു വിഷയമേ ആയിരിക്കില്ല. അപ്പോ ഞാൻ പറഞ്ഞ വിഷയം, അവർ തയ്യാറെടുക്കുന്ന മടങ്ങേണ്ട സ്ഥലത്തേക്ക് എപ്പോഴും ഒരുങ്ങി നിൽക്കുന്നതായിരിക്കും. അവസാനത്തെ വിഷയമാണ് യഖീനുള്ളവർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ. അന്നഹും ഹുമുല്ലദീന യുഹ്സിനൂന ദന്ന ബില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഏറ്റവും നല്ല ദന്ന്, അള്ളാഹു തആലയെ കുറിച്ച് ഏറ്റവും നല്ല ചിന്ത. ഒരിക്കലും ഒരു മോശം ചിന്ത അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഉണ്ടാവില്ല. അള്ളാഹു തആലയെ കുറിച്ച് എപ്പോഴും നല്ല ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണസമയത്ത് പറഞ്ഞ വാക്കാണ്, നിങ്ങളിൽ ഒരാളും അള്ളാഹുവിനെ കുറിച്ച് നല്ലൊരു ചിന്തയിലല്ലാതെ മരണപ്പെടരുതേ, അതൊരു മുഅ്മിന്റെ ഏറ്റവും നല്ല, അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത ഉണ്ടാവുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ കൈവിടൂല, എന്റെ പാപങ്ങൾ പുറത്തു തരുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന, ഇതൊരിക്കലും പാപം ചെയ്തിട്ടുള്ള ചിന്തയല്ല. അള്ളാഹു തആലയിലുള്ള പ്രതീക്ഷ, ഭയവും പ്രതീക്ഷയും യഥാർത്ഥ രൂപത്തിലായിട്ടുള്ള ചിന്ത. മഹത്തായ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യുദ്നിൽ മുഅ്മിന ഫയലഉ അലൈഹി കനഫഹു വയസ്തുറുഹു ഫയഖൂൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഒരു മുഅ്മിനായ അടിമയെ അങ്ങട് അടുപ്പിക്കും. അവിടെ അള്ളാഹു തആലയ്ക്ക് ഒരുപാട് മറകളുണ്ട് പ്രകാശത്തിന്റെ, അതില് ആ പ്രകാശത്തിന്റെ മറയിലേക്ക് ആ അടിമയെ അടുപ്പിക്കും. അപ്പൊ ആർക്കും അത് കാണാൻ പറ്റൂല, ആർക്കും എന്താ നടക്കുന്നതെന്ന് അറിയില്ല ഒക്കെ വിചാരണയുടെ സമയത്ത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അതഅരിഫു ദംബം കദാ, അതഅരിഫു ദംബം കദാ, അവൻ ചെയ്ത ഓരോ പാപങ്ങൾ കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഇത് നിനക്കറിയില്ല, ഇത് നീ ചെയ്തതല്ലേ, ഓരോ പാപങ്ങൾ കാണിച്ചു കൊടുക്കും. അപ്പോ ഫയഖൂൽ നഅം ഐ റബ്ബി, അതെ അള്ളാഹ്ക്കറിയാം ഞാൻ ചെയ്തതാണ്, എനിക്കറിയാം. ഹത്താ ഇദാ ഖററഹു ബിദുനൂബിഹി വറാ ഫീ നഫ്സിഹി അന്നഹു ഹലക, അവൻ അവന്റെ പാപങ്ങൾ അള്ളാഹ് ഇങ്ങനെ കാണിച്ചു, ഇത് ഞാൻ കാണുന്നത് എനിക്കറിയായിരുന്നില്ലേ, നീ ചെയ്തതല്ലേ ഇത്, അതിനവൻ സ്വയം വിചാരിക്കും ഞാൻ നശിച്ചു, ഇതിന്റെ നന്മകളൊക്കെ പോയി, ഞാൻ നശിച്ചു എന്ന് അവൻ സ്വയം വിചാരിക്കും. ഖാല സതർതുഹ അലൈക ഫിദ്ദുനിയ വ അനാ ഗഫിറുഹാ ലക അൽയൗം, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയോട് പറയും, ഇതെല്ലാം ഞാൻ നിനക്ക് ദുനിയാവിൽ മറച്ചു വെച്ചതാ, ഞാൻ മറച്ചു വെച്ചതാ അല്ല പറയാ, ഇവിടെ ഞാൻ തണുക്കൊക്കെ പുറത്തു വരുന്നു. ഒരടിമ മുഅ്മിനായ ഒരു അടിമ ചെയ്യുന്ന പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെച്ചാലല്ലാതെ മറച്ചു വെക്കാൻ പറ്റൂല. അള്ളാഹു തആല ഈ അടിമയോട് മറ്റാരും കാണാതെ വിളിച്ചിട്ട് അള്ളാഹു തആല ഇതൊക്കെ കാണിച്ചു കൊടുത്ത് പറയാണ് മുഅ്മിനായ അടിമയെടുത്ത്, ഇതൊക്കെ ദുനിയാവിൽ ഞാൻ നിനക്ക് മറച്ചു വന്നു, ഇന്നേ ദിവസം ഞാനിതാ നിനക്കതൊക്കെ പുറത്തിരുന്നു പറയും. അങ്ങനെ അവന് കിതാബ് കൊടുക്കും, അവൻ ചെയ്ത നന്മകളുടെ കിതാബ് കൊടുക്കും, അങ്ങനെ ഓരോന്നും കാണിച്ചു കൊടുക്കും, ഓരോന്നും കാണിച്ചു കൊടുക്കും. എന്നാൽ കാഫിരീങ്ങളുടെ മുനാഫിക്കുകളുടെ അവസ്ഥ നേരെതിരായിരിക്കും. കാരണം അള്ളാഹു തആല അവരെ പറ്റി പറഞ്ഞു, ഹാ ഉലായി അല്ലദീന കദബു അലാ റബ്ബിഹിം അലാ ലഅ്നതുല്ലാഹി അലൽ ളാലിമീൻ. അവർ അള്ളാഹിന്റെ മേലെ കളവ് പറഞ്ഞവരാ, അള്ളാഹിന്റെ മേലെ തെറ്റായ സൂവും തന്നെ വെച്ചവരാ. മുനാഫിക്കുകൾക്ക് അള്ളാഹിന്റെ മേലെ തെറ്റായ വിചാരമായിരിക്കും, നല്ല വിചാരം ഉണ്ടാവൂല. എപ്പോഴും ദുനിയാവിലാവട്ടെ ഏത് നിമിഷത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല വന്നുണ്ടോ അള്ളാഹുവിന്റെ സഹായം നമുക്ക് വന്നിരിക്കും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവൂല. തെറ്റായുള്ള തന്നെയാണെങ്കിൽ അള്ളാഹ് ഉണ്ടാവില്ല. യക്കീനുള്ളവർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു അവസ്ഥ, ഈ ഒരു ദൃഢത അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കാനുള്ള അടിസ്ഥാന കാരണമാണ്. സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ട ഒരു യുദ്ധമായിരുന്നു അഹ്സാബ് യുദ്ധം എന്നുള്ളത്. അഹ്സാബ് യുദ്ധത്തിന്റെ സമയത്ത് പട്ടിണിയാണ്, മക്കാ മുശ്രീക്കുകളും അതുപോലെ എല്ലാ ഗോത്രങ്ങളും എല്ലാവരും മദീനയിലെ ജൂതന്മാരും ചതിച്ചു ഒരുമിച്ച് കൂടി വലിയ സംഖ്യ. ചരിത്രത്തിൽ കാണാം മദീനയിലെ മൊത്തം ജനസംഖ്യയെക്കാൾ ഇരട്ടി കൂടുതലായിരുന്നു ആ അഹ്സാബ് യുദ്ധത്തിൽ മദീനയിലേക്ക് വന്ന ശത്രുക്കളുടെ എണ്ണം. അങ്ങനെ ആകെ കഷ്ടപ്പാടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെ സ്വഹാബാക്കൾ വയറ്റിൽ കല്ല് കെട്ടി വെച്ചിട്ടാണ് അന്ന് ഹന്ദക് എന്ന് പറയുന്ന ആ കിടങ്ങ് ഒഴിക്കുന്നത്. ആ കിടങ്ങ് ഒഴിച്ചിരുന്നതും ആ ശത്രുക്കളുടെ തടയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശത്രുക്കൾ ഓടി കൂട്ടം കൂട്ടമായി വരുമ്പോ മുനാഫിക്കുകളുണ്ട്. മുനാഫിക്കുകൾ അന്ന് പറഞ്ഞു, കണ്ടില്ലേ എന്തപ്പോ ശത്രുക്കളൊക്കെ വരുന്നുണ്ടല്ലേ, മുഹമ്മദ് പറഞ്ഞതൊക്കെ കളവായില്ലേ, എന്താ മുഹമ്മദ് അള്ളാഹിനെ പറ്റി പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി മുനാഫിക്കുകൾ പറയാ, ഇതിപ്പോ കളവായില്ലേ, അവരൊക്കെ ഇപ്പൊ കൊല്ലാൻ വരില്ലേ, ഇനിയിപ്പോ എന്താ ചെയ്യാ. പക്ഷെ മുഅ്മിനീങ്ങൾ പറഞ്ഞ വാക്കുണ്ട് അവിടെ, യഥാർത്ഥ മുഅ്മിനീനുള്ള യഖീനുള്ളവർ, അവരെ എത്രത്തോളം സുൽസിലു സിൽസാലൻ ശദീദ, കഠിനമായ അള്ളാഹു തആല പട്ടിണി ആളുകളുടെ ബാക്കി എല്ലാ രീതിയിലും പേടിപ്പെടുത്തി നിൽക്കുക. മുഅ്മിനീങ്ങൾ അവർ വരുന്ന കണ്ടപ്പോ അവർ പറഞ്ഞ എന്തറിയോ, കൂട്ടം കൂട്ടായിട്ട് ഞങ്ങൾ ആക്രമിക്കുക പിന്നെ ശത്രുക്കൾ എന്നാ അവർ പറയാണ്, ഇത് അള്ളി റസൂലും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതാണ്. ഇത് അള്ളി റസൂൽ ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും, വെറുതെ ഒന്നും ജീവിക്കാൻ പറ്റൂല. ഇതൊക്കെ അള്ളി റസൂൽ സദഖല്ലാഹു വ റസൂലു, അള്ളി റസൂൽ സത്യം പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാക്കി എന്നത് അള്ള പറയാണ്. വമാ സാദഹും ഇല്ലാ ഈമാനും വ തസ്ലീമ, അവർക്ക് അവരുടെ കൽബിൽ ഈമാനും അവരുടെ ശരീരത്തിൽ ഇസ്ലാമും വർദ്ധിക്കുകയാണ് ഉണ്ടായത്. പേടിക്കല്ല ഉണ്ടായത്, അവര് ഈമാൻ ഹൃദയത്തിൽ വർദ്ധിച്ചു, അള്ളാഹുവിൽ കീഴൊടുങ്ങലിൽ വർദ്ധിച്ചു. എന്താ അള്ള പറയാനെന്തറിയോ, അള്ള എന്താ ചെയ്തറിയപ്പോ, അവരുടെ ആ സിദുക്കും യക്കീനും കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് യുദ്ധത്തിന്റെ ആവശ്യം ഉണ്ടാക്കിയില്ല. അള്ളാഹു തആല ശത്രുക്കളുടെ ഹൃദയത്തിലേക്ക് റുഅബ് ഇട്ടു കൊടുത്തു. റുഅബ് എന്ന് പറയും മുസ്ലിങ്ങളെ കുറിച്ച് ശത്രുക്കളുടെ ഹൃദയത്തിൽ അള്ള ഇട്ടു കൊടുക്കണ ഭയാണ് റുഅബ് എന്ന് പറയും. മുസ്ലിങ്ങൾക്ക് ഗുണമുണ്ടെങ്കിൽ അള്ളാഹു ശത്രുക്കളുടെ ഹൃദയത്തിൽ ഇട്ടു കൊടുക്കും. അള്ളാഹു തആല അവന്റെ കൗനിയായ അസ്ബാബായ കാറ്റിനെ അയച്ചു. അള്ളാഹു തആല കാറ്റയച്ച് ശത്രുക്കളുടെ കൂടാരം തെറിച്ചുപോയി, ശത്രുക്കൾ പേടിച്ചു, അവര് തിരിച്ചോടിപ്പോയി. മുഅ്മിനീങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇവിടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവര് പറഞ്ഞ ഒറ്റ വാക്ക്, ഇതൊക്കെ അള്ളി റസൂൽ ഞങ്ങളോട് പറഞ്ഞതന്നെയാണ്, അള്ളാഹിനെ കുറിച്ച് തെറ്റായൊരു ചിന്തയല്ല. പക്ഷെ മുനാഫിക്കുകളോ തെറ്റായി ചിന്തിച്ചു. എന്നിട്ട് അള്ള പറഞ്ഞു, മുഅ്മിനീങ്ങളെയും മുനാഫിക്കുകളെയും വേർതിരിക്കാനും സിദുക്കുള്ളവർക്ക് സത്യസന്ധത കാണിച്ചവർക്ക് നാളെ ഞാൻ പ്രതിഫലം കൊടുക്കാനും വേണ്ടിട്ട് അങ്ങനെ ചെയ്തത്. സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു തആല വിശദീകരിച്ച് പറയുന്നില്ലേ, എല്ലാ കാലത്തും അള്ളാഹുവിന്റെ സുന്നത്ത് അതാണ്. നമ്മുടെ ജീവിതത്തിലും അള്ളാഹു തആല പരിശോധിക്കുന്നത് ഈ കാര്യങ്ങളാണ്. നമ്മൾ എത്രത്തോളം ദൃഢത, നമ്മൾ പറഞ്ഞ ദൃഢതയില്ലാത്ത ഈമാൻ എന്ന് പറഞ്ഞാൽ മയ്യിത്തായ പോലെയാണ്, റൂഹില്ലാത്ത ജസദ് പോലെയാണ്. ആ ഈമാൻ യാതൊരു കാര്യമില്ല. നാവുകൊണ്ട് പറയുന്ന ഈമാൻ അല്ല, യക്കീനുള്ള ഈമാനാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. ഇതൊന്നും പറഞ്ഞു കേട്ട തീരുന്ന ഒരു കാര്യമല്ല, പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ ചിന്തകൾ കൊണ്ടും നമ്മുടെ അമാലുകൾ കൊണ്ടും നമ്മൾ ഖുർആനിനെ മനസ്സിലാക്കുന്നതും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കലും നമ്മുടെ അമല് കൊണ്ടും മാത്രം നമുക്ക് ഉണ്ടാകുന്ന കാര്യമാണെന്ത്, യക്കീൻ എന്ന് പറഞ്ഞാൽ. കുറെ കേട്ടോണ്ട് നമുക്കത് ഉണ്ടാവൂല, കേട്ടാ ഇങ്ങനൊക്കെ ഉണ്ട് നമുക്കറിയാൻ പറ്റും. ഇത് നമ്മൾ കാണിക്കുന്ന സത്യസന്ധതയുടെയും ഇഖ്ലാസിന്റെയും ഫലമായിട്ട് അള്ളാഹു തആല നമുക്ക് നൽകുന്ന കാര്യമാണ്. ഇത് വളരുംതോറും അള്ളാഹു തആല നമുക്ക് അള്ളാഹുവിന്റെ സഹായങ്ങൾ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ നൽകിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കണം, ഞാൻ എപ്പോഴും കുഴപ്പമെന്റെ ക്ലാസ്സുകളിൽ പലരോടും ഞാൻ പറയാറുള്ള വിഷയമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടുന്ന എല്ലാ പ്രവാചകന്മാരെയും സ്വഹാബാക്കളെയും ഒക്കെ നമ്മളെയും അള്ളാഹു തആല ഇതാണ് പരീക്ഷിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാം കടലിന് മുമ്പിൽ എത്തുമ്പോൾ അള്ളാഹു തആല കാലാകാലമായി മൂസാ നബിക്ക് പലതും ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു, ദൃഢതയുണ്ടാക്കിയിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം അപ്പൊ കാണിച്ചത് യഖീനും തവക്കുലുമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറുക്കുമ്പോഴും തീയിലെറുമ്പും കാണിച്ചത് യഖീനും തവക്കുലുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗുഹാമുഖത്ത് ശത്രുക്കൾ വന്നപ്പോൾ കാണിച്ചത് യഖീനും തവക്കുലുമാണ്. ഇതന്നെ നമ്മളിൽ നിന്ന് അള്ളാഹു തആലക്ക് വേണ്ടത്. അള്ളാഹു തആല നമ്മളെ നോക്കിക്കാണുന്നത് ഈ കാര്യങ്ങളാണ്. നമ്മളിൽ നിന്ന് അള്ളാഹു തആല അറിയേണ്ടത്, അള്ളാഹു തആല പറഞ്ഞില്ലേ സൂറത്ത് അൻകബൂത്തിൽ, അള്ളാഹു തആല പരീക്ഷിക്കുക തന്നെ ചെയ്യും ഇതറിയാൻ വേണ്ടിയിട്ട്, സിദ്ഖും കദിബും വേർതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ജീവിതത്തിന്റെ നമ്മളൊക്കെ ജീവിതത്തിൽ എത്ര തവണ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? നമ്മളോടൊന്ന് കടലിലടിക്കാൻ വടികൊണ്ട്, ഞാൻ പറഞ്ഞ ഭാഷ മനസ്സിലാവുണ്ടോ എന്നറിയില്ല, മൂസാ നബിയോട് കടലിൽ വടികൊണ്ട് അടിക്കാൻ പറയുന്നത് പോലെ നമ്മുടെ കുടുംബ പ്രശ്നത്തില്, സാമ്പത്തിക പ്രശ്നത്തില്, ചുറ്റുവട്ടത്തിലുള്ള പ്രശ്നത്തില്, നമ്മളിൽ തന്നെയുള്ള പ്രശ്നങ്ങളില് അള്ളാഹു തആല എത്ര തവണ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് അറിയോ? പക്ഷെ നമുക്കത് ബോധ്യപ്പെട്ടിട്ടില്ല, നമുക്കത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ആ പ്രശ്നങ്ങളിൽ നമ്മൾ വീണ്ടും വീണ്ടും തോറ്റുപോയിക്കൊണ്ടേയിരിക്കും. എന്നാണോ അത് തെളിയിക്കുന്നത്, അന്ന് കടല് പിളർക്കുകയും ചെയ്യും, തീ വെള്ളം തണുപ്പാവുകയും ചെയ്യും, ഒക്കെ ചെയ്യും, ഇന്നും ഒക്കെ നടക്കും. നമുക്കതിനുള്ള ഗുണമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എപ്പോഴും ഇനിയും എനിക്ക് പൂർത്തീകരിക്കേണ്ട തൗഹീദ് ഉണ്ട്, തൗഹീദ് തഹ്ഖീഖ് ചെയ്യേണ്ടതുണ്ട്, ദീനിൽ ഇസ്ലാമും ഈമാനും ഇഹ്സാനിൽ എത്തേണ്ടതുണ്ട്, യഖീനിൽ ഐനുൽ യഖീന്റെ കൽബിയായിട്ടുള്ള അവസ്ഥയിൽ എത്തേണ്ടതുണ്ട്. അതിന് ഓരോന്നിനും പരിശ്രമിക്കുന്ന ഒരിക്കലും ഞാൻ തികഞ്ഞു എന്നുള്ള ചിന്ത നമുക്കുണ്ടാവരുത്. ഞാൻ തികഞ്ഞു, ഞാൻ ഇനിയിപ്പോ ഒന്നുമില്ല എന്നുള്ള ചിന്ത അതുണ്ടാവരുത്. ഒരുപാട് അള്ളാഹുമായിട്ടുള്ള ബന്ധമുണ്ടാവലാണ് ഇൽമിന്റെ അടിസ്ഥാനം. എന്ത് പഠിക്കുമ്പോഴും നമുക്ക് അള്ളാഹു തആലയുമായി ശക്തമായ ഒരു അടുപ്പ് അള്ളാഹുമായിട്ട് നമുക്ക് ഉണ്ടാവണം. അതാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. യഖീനും അതിൽ ഉൾപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഒന്നുകൂടി ഈ കാര്യങ്ങൾ, യഖീനുണ്ടാവർക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടി വേഗം പറഞ്ഞു പോവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ദൃഢതയുള്ളവരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒന്നാമത്തേത്, അവർ അദൃശ്യമായ കാര്യങ്ങൾ, അന്നഹും ഹുമുല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ കാര്യത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും. രണ്ടാമത്തേത്, അന്നഹുമുല്ലദീന യുഖിനു ബി അന്ന റിസ്ഖ ബിയദില്ല, എന്റെ ഉപജീവനം എന്റെ റിസ്ഖ് അള്ളാഹുവിന്റെ കയ്യിലാണ്, അതിനെക്കുറിച്ച് പേടിയില്ലാത്ത, പൂർണ്ണമായും അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്ന ആളുകളായിരിക്കും. മൂന്നാമത്തേത്, ലാ യുസീഖുന അനിൽ ഹഖി വലാ തതശാബു അലൈഹിമുൽ ഉമൂർ, അവര് ഹക്കിൽ നിന്ന് തെറ്റിപ്പോകാത്ത, ഹക്കും ബാത്തിലും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളവരാവൂല, ഹക്ക് മനസ്സിലാകുന്നവരായിരിക്കും. നാലാമത്തേത്, അവർ അള്ളാഹുവിന്റെ ശറഅ അനുസരിച്ച് ഏതവസ്ഥയിലും എന്ത് കാര്യത്തിലും അള്ളാഹുവിന്റെ ശറഅ അനുസരിച്ച് ജീവിതത്തിൽ വിധിക്കുന്നവരായിരിക്കും. അഞ്ചാമത്തേത്, ഖുർആനിൽ കരീം, അള്ളാഹുവിന്റെ ഖുർആനിൽ ഉറച്ച വിശ്വാസമുള്ളവരായിരിക്കും. ആറാമത്തേത്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, ചുറ്റുമുള്ള ദൃഷ്ടാന്തങ്ങളും അതിലെ അത്ഭുതങ്ങളും ഉറ്റാലോചിച്ച് ബോധ്യപ്പെടുന്നവരായിരിക്കും. ഏഴാമത്തേത്, എനിക്കുണ്ടാവുന്ന എന്ത് ഉപകാരമോ ഉപദ്രവമോ അതെല്ലാം നമുക്കുണ്ടാവുന്നത് അള്ളാഹുവിൽ നിന്നാണെന്നുള്ള ഉറച്ച ബോധ്യമുള്ളവരായിരിക്കും. അതുപോലെ തന്നെ എട്ടാമത്തെ നമ്മൾ പറഞ്ഞു, അയ്യോ കിനു നബിൽ ഖലായി വൽ ഖദർ, അള്ളാഹുവിന്റെ ഖലായിലും ഖദറിലും ഉറച്ച വിശ്വാസമുള്ളവരായിരിക്കും. അതുപോലെ ഇസ്തഅദൂന ലിൽ മൗത്തി വൽ ഹിസാബ്, മരണത്തിലേക്കും വിചാരണയിലേക്കും തയ്യാറെടുക്കുന്ന ആ മടക്കം പ്രതീക്ഷിച്ചിരിക്കുന്നവരായിരിക്കും അവർ. അതുപോലെ തന്നെ ഇഹ്സനൂനല്ലാഹ നബില്ലാ, അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല ബന്ന് വെച്ചിരിക്കുന്നവരായിരിക്കും അവർ, ഏറ്റവും നല്ല ചിന്ത വെച്ചിരിക്കുന്നവരായിരിക്കും അവർ. അപ്പൊ നാം പറഞ്ഞതിന്റെ ചുരുക്കം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നമ്മുടെ ഈമാനിൽ യഖീനുള്ള ദൃഢത കൈവരിച്ചവരാവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നേടിയെടുക്കാനുള്ള മൂന്ന് കാര്യങ്ങൾ നാം തുടക്കത്തിൽ പറഞ്ഞു. ഒന്ന്, തദബ്ബുറുൽ ഖുർആൻ, ഖുർആനിലെ തദബ്ബുർ ഉണ്ടായിരിക്കുക, ഓരോ വചനങ്ങളെയും ഉറ്റാലോചിച്ച് വരികൾക്കിടയിലൂടെ വായിക്കാൻ പറ്റുന്ന ആളുകളായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. വരികൾക്കിടയിൽ അള്ളാഹു തആല അറിയിച്ചു തരുന്ന ഓരോ ദൃഷ്ടാന്തങ്ങളെ ബോധ്യപ്പെടുന്നവർ. മൂന്നാമത്തെ, തഅമ്മൽ ബി ആയാത്തില്ല, അള്ളാഹു തആലയുടെ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ചുറ്റും നമ്മളിൽ നമ്മുടെ ശരീരത്തിനുമുള്ള ഓരോ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചും വളരെയധികം ചിന്ത, വളരെയധികം ചിന്തകൾ. നമ്മളൊന്ന് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ പോലും അതിന്റെ അത്ഭുതം ചിന്തിക്കുന്ന അവസ്ഥയിൽ ഓരോ ഘട്ടത്തിലും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന നമുക്ക് യഖീൻ ഉണ്ടാക്കും. മൂന്നാമത്തേത്, അൽ അമലു ബിൽ ഇൽം, നമുക്കുള്ള ഇൽമിനനുസരിച്ച് അമല് ചെയ്യണം. ആ അമല് ചെയ്തില്ല എങ്കിൽ നമ്മുടെ യഖീൻ ലൈഫായിട്ട് മാറും, ചിലപ്പോൾ അത് ഇല്ലാതായിട്ട് മാറും. ഈ മൂന്ന് കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്താൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല നമ്മുടെ യഖീൻ ശക്തിപ്പെടും. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് ഗൈബിയായിട്ട് എന്തൊക്കെ അറിയിപ്പുകൾ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ടോ അതെല്ലാം നമ്മൾക്ക് ഉൾക്കാഴ്ച കൊണ്ട് കാണാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളും പഠിക്കാനും പകർത്താനുമുള്ള തൗഫീഖ് നൽകട്ടെ. നഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലകും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.